In many churches, they have some flowers near the pulpit.
പല സഭകളിലും ഈ പ്രസംഗപീഠത്തിന്റെ അരികിൽ അവര് കുറച്ച് പൂക്കൾ വെക്കാറുണ്ട്.
These children are our flowers.
ഇവിടെ ഇന്ന് ഇതാ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ പൂക്കളായി നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്.
It's better than any nature flower.
ഇവിടെ പ്രകൃതിയിൽ നാം കാണുന്ന പൂക്കളെക്കാട്ടിലും എത്ര മനോഹരമായ പൂക്കളാണ് ഈ കുഞ്ഞുങ്ങൾ.
You know, in the Old Testament, God had a great concern that children should know what their parents believe.
പഴയ നിയമത്തിൽ തങ്ങളുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അവർക്ക് അത് മനസ്സിലാകണം, അവർ ഗ്രഹിക്കണമെന്ന് ദൈവത്തിന് ഒരു ഭാരമുണ്ടായിരുന്നു.
From a very young age, my wife and I used to make sure that our children have an interest in the Bible.
വളരെ ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ദൈവവചനത്തിൽ ഒരു താല്പര്യം ഉണ്ടാകണമെന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു നിർബന്ധമുണ്ടായിരുന്നു.
Only God can make them spiritual, but we could encourage them to read the Bible.
ഞങ്ങൾക്ക് ബൈബിൾ വായിക്കുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കാമെങ്കിലും അവരെ ആത്മീയരാക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്.
Now I am glad to see that my children are teaching their 2-year-old children to understand the Bible.
ഇപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ അവരുടെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ടുള്ള അവരുടെ ശ്രമം കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു.
We must encourage our children to know the stories in the Bible and what Jesus has done.
യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളും ബൈബിളിലുള്ള കഥകളും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സഹായിക്കണം.
Always remember what Jesus said, let the little children come to me.
യേശുക്രിസ്തു പറഞ്ഞ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാനായിട്ട് നിങ്ങൾ വിടുക.
Why did the disciples drive those children away?
ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് ശിഷ്യന്മാർ അവരെ പറഞ്ഞു വിട്ടത്?
Because all their life they had seen the Pharisees who had no time for children.
പരീശന്മാർക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഇത് കണ്ടാണ് ആ ശിഷ്യന്മാർ വളർന്നു വന്നത്.
All the Jewish rabbis would only talk to older people.
ഈ യഹൂദ റബിമാരൊക്കെ മുതിർന്ന ആളുകളോട് മാത്രം സംസാരിക്കുന്ന ഗൗരവക്കാരായിരുന്നു.
But Jesus longed to talk to the children.
എന്നാൽ യേശുക്രിസ്തു കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ യേശുക്രിസ്തുവിന് താല്പര്യമായിരുന്നു.
I learned something from that.
അതിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചു.
That if I'm like Jesus, I'll want to talk to the children.
ഞാൻ യേശുവിനെ പോലെ ആകുന്നുവെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനും ഒരു താല്പര്യം ഉണ്ടാകും.
However old you may be,
നിങ്ങൾ എത്ര പ്രായമുള്ള ആളാണെങ്കിലും,
if you have no interest in talking to children, you are not like Jesus.
നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഒരു താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ പോലെ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
And when you talk to children, become like a child, don't act like a grown up.
നിങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ അവരോട് സംസാരിക്കുക, ഒരു വലിയ മുതിർന്ന ആളിനെ പോലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കുക.
Whenever I go to a house, I like to talk to the children.
ഞാൻ എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്.
So in CFC Bangalore, all the children are my friends.
അതുകൊണ്ട് CFC ബാംഗ്ലൂരിൽ എല്ലാ കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തുക്കളാണ്.
So when I stand up to speak, they listen more than the adults.
അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഈ മുതിർന്ന പ്രായമുള്ളവരെക്കാട്ടിലും ഈ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്.
It is very easy to win the heart of a child.
ഒരു കുഞ്ഞിന്റെ ഹൃദയം അത് നേടണമെങ്കിൽ അത് വളരെ എളുപ്പമാണ്.
Just give them one sweet. That is enough.
ഒരു മുട്ടായി കൊടുക്കുക, അത് മതി.
How easy it is. You can't win the heart of an adult with one sweet.
നിങ്ങൾക്ക് ഒരു മുതിർന്ന ആളിന്റെ ഹൃദയത്തെ ഒരു മുട്ടായി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുകയില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു മുട്ടായി കൊണ്ട് അവരുടെ ഹൃദയത്തെ നേടാം. അതിനെ തുടർന്ന് നിങ്ങൾക്ക് അവരെ യേശുവിലേക്ക് നിങ്ങളെ അവരെ
അടുപ്പിക്കുവാനായിട്ട്,
അതാണ് നമ്മുടെ ലക്ഷ്യം.
We draw them to ourselves so that we can draw them to Christ.
നാം ക്രിസ്തുവിനോട് അവരെ അടുപ്പിക്കേണ്ടതിനായിട്ടാണ് അവരെ നമ്മോട് അടുപ്പിക്കുന്നത്.
So I want to read from Matthew chapter 7.
മത്തായി 7-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ.
Here we have a picture of 2 churches.
ഇവിടെ 2 സഭകളുടെ ഒരു ചിത്രം നാം ഇവിടെ കാണുന്നു.
One church that crumbles and falls, another church that doesn't crumble and fall.
ഒരു സഭ അത് ഇടിഞ്ഞു താഴെ വീഴുന്നതാണ്, മറ്റൊരു സഭ അത് ഉറച്ചു നിൽക്കുന്ന ഒരു സഭ.
Matthew 7 verse 24 to 27.
മത്തായി 7-ാം അധ്യായം 24 മുതൽ 27 ഉള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നല്ലോ.
You know the story of the wise man and the foolish man.
അവിടെ ബുദ്ധിയുള്ള മനുഷ്യന്റെയും ഭോഷനായ മനുഷ്യന്റെയും ആ വീടുകളെ കുറിച്ച് നാം വായിക്കുന്നല്ലോ.
We may think if we don't read carefully that everyone who has accepted Christ is a wise person.
നാം ഈ വചനങ്ങൾ ശ്രദ്ധയോടെ വായിച്ചില്ലെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച എല്ലാവരും തന്നെ ബുദ്ധിയുള്ളവരാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുവാനിടയുണ്ട്.
പക്ഷേ
അതങ്ങനെയല്ല, അത് സത്യമല്ല.
ബിക്കോസ് it says here the wise person verse 24 is the one who hears these words of mine and does them all.
ഇവിടെ 24 വാക്യത്തിൽ നാം വായിക്കുന്നത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആണ് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ.
And that is referring particularly to Matthew 5 6 and 7 the sermon on the mount.
ഇത് പ്രത്യേകിച്ച് മത്തായി 5 6 7 ആ അവിടെയുള്ള ആ പർവ്വത പ്രസംഗത്തെക്കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നത്.
So all of you children and grown ups, you can find out if you are wise just by reading Matthew 5 6 and 7.
അതുകൊണ്ട് മത്തായി 5 6 7 അധ്യായങ്ങൾ വായിച്ച് അതിനുശേഷം നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ അതോ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
Read it slowly.
നിങ്ങൾ വളരെ സാവധാനത്തിൽ വായിക്കുക.
Even if it takes you 1 week to read through it, read it slowly.
നിങ്ങൾക്ക് അത് വായിക്കുവാനായിട്ട് ഒരാഴ്ച എടുത്താലും വളരെ സാവധാനത്തിൽ വായിക്കുക.
Spend only 15 minutes a day or 10 minutes a day.
നിങ്ങൾക്ക് ഒരു ദിവസം 10 or 15 minutes നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നുള്ളെങ്കിലും നിങ്ങൾ അത് മെല്ലെ വായിക്കുക.
10 minutes a day the next 1 week to read these 3 chapters.
അടുത്ത ഒരാഴ്ച ഈ 3 അധ്യായങ്ങൾ വായിക്കാനായിട്ട് ദിവസം 10 മിനിറ്റ് വീതം നിങ്ങൾ എടുക്കുക.
Ask yourself, am I trying to obey these verses?
അതിനെ തുടർന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇവിടെ ഞാൻ വായിക്കുന്ന ഈ വാക്യങ്ങൾ അനുസരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ?
None of us may be able to obey it perfectly yet.
നമുക്ക് ആർക്കും തന്നെ പൂർണ്ണമായും ഈ വചനങ്ങൾ മുഴുവനും അനുസരിക്കുവാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയാം.
ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലൈക്ക് എ സ്കൂൾ, യു ഡോണ്ട് റീച്ച് 12th സ്റ്റാൻഡേർഡ് ഇൻ 1 ഇയർ.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ പഠനം പോലെയാണ്. നിങ്ങൾ ഒറ്റ വർഷം കൊണ്ട് 12th ക്ലാസ്സിലേക്ക് എത്തുകയില്ല.
ബട്ട് ഇഫ് യു വർക്ക് ഇറ്റ് ലിറ്റിൽ ബൈ ലിറ്റിൽ ബൈ ലിറ്റിൽ യു വിൽ ഗെറ്റ് ഹയർ ആൻഡ് ഹയർ ആൻഡ് റീച്ച് ഇറ്റ് വൺ ഡേ.
എന്നാൽ നിങ്ങൾ ക്രമേണ ഈ കാര്യങ്ങൾ തുടർമാനമായിട്ട് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ 12th ക്ലാസ്സിലെത്തും.
ആൻഡ് ഇഫ് സീ വൺ ഓഫ് യുവർ ചിൽഡ്രൻ ഗെറ്റ്സ് വൺ അരിത്മെറ്റിക് സം റോങ്, യു ഡോണ്ട് സേ ഓ യു ആർ ഹോപ്ലെസ് അറ്റ് മാത്തമാറ്റിക്സ്. You see, okay, you try again, you will one day become a specialist in mathematics.
നിങ്ങളുടെ കുഞ്ഞിന് ഒരു കണക്ക് തെറ്റിപ്പോയാൽ ഓ നിനക്ക് നീ ഒന്നിനും കൊള്ളാത്തവനാണ്, കണക്ക് നിനക്കൊന്നും അറിയില്ല എന്ന് പറയുകയല്ല, നിങ്ങൾ അവനെ സഹായിക്കും. തുടർന്ന് ഒരു പക്ഷേ അവൻ മുതിർന്നു വരുമ്പോൾ അവൻ കണക്കിൽ ഒരു വളരെ സമർത്ഥനായി മാറുവാൻ സാധ്യതയുണ്ട്.
All the great mathematicians, they made mistakes when they were young in kindergarten and first standard.
KG ക്ലാസ്സുകളിലും 1st ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ തെറ്റുകളും ഒക്കെ ഉണ്ടാക്കിയ ആളുകളാണ് പിന്നീട് വലിയ പ്രശസ്തരായ ഗണിതശാസ്ത്രജ്ഞന്മാരായി തീർന്നത്.
സോ ക്രിസ്ത്യൻ ലൈഫ് ഓൾസോ ഇറ്റ്സ് നോട്ട് സീരിയസ് ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, പ്രൊവൈഡഡ് യു ലേൺ ഫ്രം ദാറ്റ് ആൻഡ് മൂവ് ഫോർവേഡ്.
നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ പക്ഷേ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പഠിക്കണം.
See, the apostle Paul was once a murderer of Christians.
നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലനായ പൗലോസ് ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ കൊല്ലുന്നവനായിരുന്നു.
Because he thought they were all false teachers.
അന്ന് ആ കാലത്ത് അവർ ചിന്തിച്ചത് അവരെല്ലാം തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരാണ്, അവരെ കൊല്ലുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച കാലമുണ്ട്. എന്നാൽ മാനസാന്തരപ്പെട്ട ശേഷം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ഒരു അപ്പോസ്തലനായി തീർന്നത്.
And when Jesus rose from the dead,
യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ,
it is a great honor to be the first human being to see him.
ആ ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിനെ ആദ്യം കാണുന്ന ഒരു മനുഷ്യൻ, അത് എത്ര വലിയ മാനമാണ്.
And if God had asked me who should see Jesus first,
അപ്പോൾ എന്നോട് ദൈവം ചോദിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കാണേണ്ടത് ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ,
who would you recommend?
നിങ്ങൾ ആരെയാണ് റെക്കമെൻഡ് ചെയ്യുക?
പീറ്റർ,
പത്രോസ്?
I would recommend the mother Mary because she suffered the most seeing her son being killed on the cross.
കുരിശിൽ യേശു ക്രിസ്തു മരിക്കുന്നതെല്ലാം കണ്ട ആ മറിയ, അമ്മ, യേശുവിന്റെ അമ്മയായ മറിയ, ഓ എന്നാൽ അമ്മയെ മറിയയ്ക്ക് ആ കാഴ്ച നൽകണം എന്നായിരുന്നു ഞാൻ ആണെങ്കിൽ പറയുക. നിങ്ങൾ ചിലർ പത്രോസ് എന്ന് പറഞ്ഞേക്കാം.
But God didn't choose either of them.
എന്നാൽ ദൈവം പത്രോസിനെയോ മറിയയോ ഇവരെ രണ്ടുപേരെയും ദൈവം തിരഞ്ഞെടുത്തില്ല.
He chose somebody you and I would never choose.
Nam aarum orikkalum therinjedukkatha oru vyaktiyaanu devan therinjeduthu.
Mary Magdalene, who was 7 demons lived in her once.
Ezhu bhoothangal baadhichirunna magdalanakkarathi Maria aval kaanal ee pratishtha undayathu.
Who had lived a very sinful life.
Oru paaviyayi jeevicha oru vyakti.
Why did Jesus choose such a woman to be the first person to see him risen from the dead?
ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനായിട്ട് ഏറ്റവും ആദ്യം കാണുവാനായിട്ട് ദൈവം ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തത് എന്തിനാണ്?
Have you thought of the reason?
നിങ്ങൾ എന്താണ് അതിന്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
It's very important to understand.
അത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
There are some people who are closer to Jesus than others.
ചിലർ യേശുവിനോട് മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടെ അടുപ്പമുള്ളവരാണ്.
They are not people who know the Bible well or who can preach well. That's not the qualification.
അവർക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, ഇതല്ല യേശുവിനോട് ഇതല്ല അതിന്റെ അടിസ്ഥാനം.
I was converted when I was 19 and a half.
എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് മനസ്സാന്തരം ഉണ്ടായത്.
54 years ago.
54 വർഷങ്ങൾക്ക് മുമ്പ്.
And I didn't have a desire to be a preacher. I still don't have a desire to be a preacher.
അന്ന് എനിക്കൊരു പ്രസംഗകനാകാനുള്ള ആഗ്രഹമില്ലായിരുന്നു, ഇന്നും ഒരു പ്രസംഗിയായി ഇരിക്കാനുള്ള താല്പര്യം എനിക്കില്ല.
God made me. That is his choice. It's not my choice.
ദൈവം എന്നെ അപ്രകാരം പ്രസംഗിക്കുന്ന ഒരു നിയോഗം നൽകി, അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, എന്റെ തിരഞ്ഞെടുപ്പല്ല.
I know that because God gave me the gift I have today when I was 23.
എനിക്ക് 23 വയസ്സുള്ളപ്പോൾ തന്നെ ഇന്ന് പ്രസംഗിക്കാനുള്ള ആ കഴിവ്, ആ വരം ദൈവം എനിക്ക് അന്നേ നൽകിയിരുന്നു.
It was not my ability.
അത് എന്റെ കഴിവല്ല.
God gave it to me supernaturally.
ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് നൽകിയ ഒരു വരമാണ്.
I can't take any credit for it.
അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് എനിക്ക് ഒരു മാനവും എടുക്കുവാനും കഴിയുകയില്ല.
This is what I desired and I still desire.
എന്നാൽ അന്നും ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്.
I wanted to have great love for Jesus Christ.
എനിക്ക് യേശുവിനോട് ഉറ്റ സ്നേഹം ഉണ്ടാകണമെന്ന് ഞാൻ താൽപര്യപ്പെട്ടു.
I wanted to love him with all my heart.
എന്റെ മുഴു ഹൃദയത്തോടെ അവനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
I did not know then that is the first great commandment to love God with all your heart.
ഏറ്റവും ഒന്നാമത്തെ കൽപ്പന മുഴു ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് എന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു.
But I used to meditate on how much he loved me on the cross.
എന്നാൽ കാൽവരി ക്രൂശിൽ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമായിരുന്നു.
And I said, Lord, I want to love you with all my heart.
കർത്താവേ, മുഴു ഹൃദയത്തോടെ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം.
I have a longing after you.
കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തുടിപ്പുണ്ട്.
And there is a song in English that when I go to heaven, I want to see my savior before anybody else.
ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് മറ്റാരെയും കാണുന്നതിന് മുമ്പ് എന്റെ രക്ഷകനായ കർത്താവിനെ കാണണം എന്നൊരു പാട്ടുണ്ട്.
My father and mother are there, but they can wait.
എന്റെ മാതാവും പിതാവും കൂടെ ഉണ്ട്, അവർക്ക് കാത്തിരിക്കാം.
All the great apostles and all, they can wait.
മറ്റെല്ലാ അപ്പോസ്തലന്മാരും അവരൊക്കെ അവിടെ ഉണ്ട്, എന്നാൽ എനിക്ക് ആദ്യം യേശുവിനെ കാണണം.
And I will recognize him because he'll be the only one who's got nail prints in his hand.
അവിടെ ഞാൻ യേശുവിനെ ഞാൻ തിരിച്ചറിയും, കാരണം അവിടെയുള്ള എല്ലാവരിലും ആണിപ്പഴുതുള്ള കരങ്ങൾ അവന് മാത്രമാണ് ഉള്ളത്.
Lot of people went on Sunday morning to the tomb to see the body of Jesus.
യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കാണുവാനായിട്ട് ആ ഞായറാഴ്ച രാവിലെ പലരും ആ കല്ലറയിലേക്ക് ചെന്നു.
Just like we gather Sunday morning.
നാം ഞായറാഴ്ച രാവിലെ കൂടുന്നതുപോലെ അവരും അവിടെ കൂടി.
But you know, all of us may have come with different longings here Sunday morning.
എന്നാൽ ഞായറാഴ്ച രാവിലെ ഇവിടെ വരുമ്പോൾ നമ്മൾ പലരും പല പല താല്പര്യങ്ങളുമായിട്ട് ആഗ്രഹങ്ങളുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്.
They all went to put some perfume on the body of Jesus.
അവർ പോയത് യേശുവിന്റെ ശരീരത്തിൽ കുറച്ച് സുഗന്ധദ്രവ്യം അവിടെ ഒഴിക്കുവാനായിട്ടാണ്.
Very good desire.
അത് നല്ലൊരു താല്പര്യമാണ്.
We also have come to pour a perfume of worship at the Lord's feet.
നാമം യേശുവിന്റെ പാദത്തിൽ ആരാധനയുടെ ഒരു സുഗന്ധം ഒഴുക്കുവാനായിട്ടാണ് നാം വന്നത്.
So when all the disciples and the women went there,
ശിഷ്യന്മാരും സ്ത്രീകളും അവിടെ ചെന്നപ്പോൾ,
I want you to receive a verse.
ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
They went inside and they saw the tomb was empty.
അവർ അവിടെ ചെന്നപ്പോൾ അവിടെ കല്ലറ അത് അവിടെ കാലിയായിരിക്കുന്നത് കണ്ടു.
It was very early in the morning.
അത് പ്രഭാതത്തിൽ വളരെ നേരത്തെയായിരുന്നു.
Maybe 4:30 in the morning.
വെളുപ്പിനെ 4:30 ആയിരിക്കാം.
You know, they woke up and they went sleepy eyes.
അവർ ഉണർന്ന് അവര് വെളുപ്പിനെ ആ കല്ലറയിലേക്ക് ചെന്നു.
And Jesus's body was not there.
അവിടെ ചെന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം അവിടെ കല്ലറയിൽ ഇല്ലായിരുന്നു.
And it says so verse 10 John 20 verse 10
യോഹന്നാൻ 20ന്റെ 10ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു.
They all went away to their own homes.
അവിടെ പറയുന്നത് അവര് ശിഷ്യന്മാർ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി.
They were sleepy.
അവർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു, അവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോയി.
Nothing wrong in that.
അതിന് തെറ്റൊന്നുമില്ല.
Then you read these words, but Mary.
എന്നാൽ 11ാം വാക്യം നാം വായിക്കുന്നു, എന്നാൽ മറിയ.
That is what made the difference.
അതാണ് മറിയയുടെ ജീവിതത്തിൽ വരുത്തിയ വ്യത്യാസം.
They all went to their homes to sleep, but Mary.
ശിഷ്യന്മാർ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ,
that is Mary Magdalene.
അത് മഗ്ദലന കാരി മറിയയാണ്.
She was weeping.
അവിടെ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു.
And then she saw Jesus standing there and saying, verse 13, why are you weeping, woman?
അവിടെ 13 അവൾ നോക്കിയപ്പോൾ അവിടെ ഇതാ യേശുക്രിസ്തു അവിടെ നിന്നുകൊണ്ട് അവളോട്,
verse 15, sorry, 15,
സ്ത്രീയെ നീ കരയുന്നത് എന്ത്? 15-ാം വാക്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു.
And she said, yeah, they've taken away my Lord.
അവൾ പറഞ്ഞു, അവരെന്റെ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി.
That's why she told the angels in verse 13, I don't know where they've laid him.
അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്.
When she saw Jesus, she thought he was the gardener, verse 15.
അവിടെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ തോട്ടക്കാരൻ എന്നാണ് അവൾ നിരൂപിച്ചത്.
And listen to these words.
ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
Sir, if you have taken his body, tell me, I will take him away.
യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം.
Can you imagine a small thin woman carrying the body of Jesus?
നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ, ഒരു മെലിഞ്ഞ ഒരു കൊച്ചു സ്ത്രീ അവൾക്ക് യേശുവിന്റെ ഈ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുമോ?
That is how much she loved her Lord.
എന്നാൽ കർത്താവിനെ അത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നു.
She couldn't sleep.
അവൾക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല.
She wanted to see the body of the Lord.
യേശുക്രിസ്തുവിന്റെ ശരീരം കാണുവാനായിട്ട് അവൾ ഉള്ളിൽ അവൾ കടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു.
She had such a longing.
അവൾക്ക് അവളുടെ ഉള്ളിൽ അത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു.
Willingness to, I don't care how heavy it is, I'll carry it.
ആ ശരീരത്തിന് എത്ര ഭാരമുണ്ടെങ്കിലും സാരമില്ല, അത് ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം.
I have meditated on this passage many times.
ഞാൻ പല പ്രാവശ്യം ഈ ഭാഗം ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്.
I said, Lord, teach me to love you like Mary.
കർത്താവേ, ഈ മേരി സ്നേഹിച്ചതുപോലെ, ഈ മറിയെ സ്നേഹിച്ചതുപോലെ അങ്ങയെ സ്നേഹിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ.
What I desire more than anything else.
മറ്റെല്ലാറ്റിനേക്കാളും ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ കാര്യമാണ്.
I don't want to be a preacher, I don't want to plant churches, I want to love you.
എനിക്കൊരു പ്രസംഗകനാകണം താല്പര്യമില്ല, എനിക്ക് സഭകൾ സ്ഥാപിക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് യേശുവിനെ സ്നേഹിക്കണം, അതാണ് എനിക്ക് ഏറ്റവും താല്പര്യം.
Do you know that that is the most important requirement to serve the Lord?
യേശുക്രിസ്തുവിനെ സേവിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന് നിങ്ങൾക്കറിയാമോ?
All of us have different callings in the body of Christ.
നമുക്കെല്ലാവർക്കും തന്നെ ശരീരത്തിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ വ്യത്യസ്തമായ വിളികളുണ്ട്.
Preaching is not, as I said yesterday evening, not necessarily the most important gift.
ഞാൻ ഇന്നലെ വൈകുന്നേരം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വരം പ്രസംഗിക്കുക എന്നുള്ളത് ആയിരിക്കണമെന്നില്ല.
There could be a lot of hidden gifts like the heart and all in the body which do a great job.
മറഞ്ഞിരിക്കുന്ന ഹൃദയത്തെ പോലെയുള്ള മറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അനേക ആന്തരിക അവയവങ്ങൾ നമുക്കുണ്ട്.
Who do you think will sit on the left hand and right hand of Jesus in the final day?
അവസാന നാളിൽ യേശുവിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത് ആരായിരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്?
You think it'll be some apostle?
അതാരെങ്കിലും ഏതെങ്കിലും ഒരു അപ്പോസ്തലനാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
Maybe.
ഒരുപക്ഷേ ആയിരിക്കും.
But it's quite likely that on the other side there may be some poor widowed woman who loved Jesus with all her heart.
ഒരുപക്ഷേ യേശുവിന്റെ ഒരു വശത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു സ്ത്രീ ആയിരിക്കാം.
And you prayed for God's work.
ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് മറഞ്ഞിരുന്ന പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കാം.
She could never be an apostle or a preacher, but she prayed and prayed and prayed, and God gives her the honor of sitting on the one side of Jesus.
അവൾക്ക് പ്രസംഗിക്കുവാനോ അവൾക്ക് യാത്ര ചെയ്യുവാനോ ഒന്നും അവൾക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ അവള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു, കർത്താവിനെ സ്നേഹിച്ചു. അവളായിരിക്കാം യേശുവിന്റെ ഒരു വശത്തിരിക്കുന്നത്.
I am convinced that one side of Jesus there'll be a man, the other side there'll be a woman, that I'm sure.
എനിക്ക് ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ ഒരു വശത്ത് ഒരു പുരുഷനായിരിക്കും, പക്ഷേ മറ്റൊരു വശത്ത് ഒരു സ്ത്രീ ആയിരിക്കും.
Who never preached.
ഒരിക്കലും പ്രസംഗിക്കാത്ത ഒരു വ്യക്തി.
Who was unknown, perhaps hidden in the midst of some congregation.
ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ മറഞ്ഞിരുന്ന ഒരു സ്ത്രീ.
But who was humble.
താഴ്മയുള്ള ഒരു സ്ത്രീ.
And who loved Jesus with all her heart.
മുഴുവൃദയത്തോടെ കർത്താവിനെ സ്നേഹിച്ച ഒരു സ്ത്രീ.
There's no partiality with God.
ദൈവത്തിന് മുഖപക്ഷമില്ല പ്രിയമുള്ളവരെ.
When in the next chapter you read in John 21,
യോഹന്നാൻ 21-ൽ നാം വായിക്കുന്ന അടുത്ത അധ്യായം,
where God called Simon Peter to his service.
ശിമോൻ പത്രോസിനെ തന്റെ വേലയ്ക്കായിട്ട് വിളിക്കുന്ന ഭാഗം നാം അവിടെ കാണുന്നു.
You see there the same question he asks Peter.
അവിടെ പത്രോസിനോടും ഇതേ ചോദ്യം തന്നെയാണ് കർത്താവ് ചോദിക്കുന്നത്.
Will you love me?
നീ എന്നെ സ്നേഹിക്കുന്നുവോ?
Not will you read the Bible every day, will you pray, none of those things.
നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമോ, നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ, ഇതല്ല ദൈവത്തിന്റെ കർത്താവിന്റെ ചോദ്യം.
Do you love me more than all these things?
ഇതിനേക്കാട്ടിൽ ഒക്കെ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ?
That's the question. 21:15. Do you love me more than these?
21:15-ലെ ചോദ്യം അതാണ്. ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ?
You see, he had just caught verse 11, 153 large fish.
പതിനൊന്നാം വാക്യം വായിക്കുക. അവിടെ 153 വലിയ മീനിനെ ഇപ്പൊ പിടിച്ച് കയറ്റിയതേ ഉള്ളൂ.
He had never caught such huge fish in his life.
അവന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മീൻകൂട്ടത്തെ പിടിച്ച ഒരു സമയമില്ല.
ആറോ
ഏഴോ കിലോ ഉള്ള ഓരോ മീൻ ഉള്ള ഇത്രയും 153 മീൻ.
How much is the price of fish in Bangalore? It's about 200-250 rupees a kilo.
ബാംഗ്ലൂരിൽ 200-250 രൂപയാണ് കിലോ.
One fish will be 1500 rupees.
ഒരു ഒരു മീനിന് തന്നെ 1500 രൂപ.
So one catch 153 fish means it's what, more than 2 lakhs.
ഇവിടെ ഈ ഒരു മീൻ പിടുത്തം തന്നെ അതിന് 200,000-ൽ അധികം രൂപ വിലയുണ്ട്.
Peter is calculating. Wow, this is fantastic.
അപ്പോൾ പത്രോസ് സാൻ കണക്കുകൂട്ടുകയാണ്. ഓ, ഇത് കൊള്ളാമല്ലോ, ഉഗ്രൻ മീൻ പിടുത്തമാണല്ലോ.
Better than being an apostle, I'll just be fishing and ask Jesus to bless me.
ഇതൊരു അപ്പോസ്റ്റൽ ആയിരിക്കുന്നതിനേക്കാട്ടിലും നല്ലതാണ്. യേശുക്രിസ്തു എന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഞാൻ ഈ പണിയിൽ അങ്ങ് തുടർന്നാൽ എന്താ?
I will definitely give tithe of this regularly to the Lord.
ഏതായാലും ഞാൻ ഈ കിട്ടുന്നതിന്റെ ദശാംശം കർത്താവിന് അങ്ങ് സ്ഥിരമായിട്ട് കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു.
And then the Lord says,
അപ്പോഴാണ് കർത്താവ് പറയുന്നത്,
Peter, do you love me more than all this fish?
പത്രോസേ, നീ ഈ മീനിനെക്കാട്ടിലും ഒക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു.
More than all your business and your work and everything else.
നിന്റെ ബിസിനസ്സിനെക്കാട്ടിലും നിന്റെ ജോലിയെക്കാട്ടിലും എല്ലാത്തിനേക്കാട്ടിലും ഉപരി നീ എന്നെ സ്നേഹിക്കുന്നു.
If you can say yes, and then I'll give you opportunity to serve me.
നിനക്കുള്ള അതേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ എന്നെ സേവിക്കുവാനുള്ള അവസരം.
That is all the Lord is asking all of you.
നമ്മോടും കർത്താവ് ചോദിക്കുന്നത് അത് മാത്രമാണ്.
Even your children.
കുഞ്ഞുങ്ങളെ നിങ്ങളോടും.
You love Jesus more than anything else.
മറ്റെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു.
He died for you.
അവൻ നിങ്ങൾക്കായിട്ട് മരിച്ചു.
Don't you want to love him?
അവനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ?
It's wonderful if from childhood you say, Lord Jesus, I want to love you.
കുഞ്ഞു പ്രായം മുതൽ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം.
God can use you to be a witness to other people.
മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യം ആയി, കർത്താവിന്റെ സാക്ഷിയായി അവനെ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും.
You can bring other children to Christ in your school.
നിങ്ങളുടെ സ്കൂളിൽ മറ്റ് കുഞ്ഞുങ്ങളെ കർത്താവിങ്കിലേക്ക് നടത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും.
If you love him.
നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രം.
So how do I know that I love him?
ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുക?
Now sometimes when we sing we can feel very emotional. Oh, I love Jesus so much.
പലപ്പോഴും നാം പാട്ട് പാടുമ്പോൾ നമുക്ക് വളരെ വൈകാരികമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും, ഓ, ഞാൻ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്.
You see some movie of Jesus being whipped and beaten on the cross and you feel like crying, oh Lord, you loved me so much, I love you.
യേശുവിനെ ക്രൂശിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ, ഓ കർത്താവേ, ഇത് കണ്ട് നിങ്ങളുടെ ഹൃദയം പെട്ടെന്ന് അലിഞ്ഞ് കർത്താവേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാം.
That is not the mark of love.
എന്നാൽ സ്നേഹത്തിന്റെ ശരിയായ അടയാളം അതല്ല.
There's a temporary emotion when we are singing and all that, it disappears by the evening, it goes off.
നാം പാടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു താൽക്കാലികമായ വൈകാരികമായ തരത്തിലുള്ള ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം.
See, in cold places sometimes in the morning there's some dew on the grass.
തണുപ്പുള്ള സ്ഥലങ്ങളിൽ രാവിലെ വെളുപ്പിനെ അവിടെ പുല്ലിന്റെ മുകളിൽ കുറച്ച് മഞ്ഞ് ഉണ്ടാകാറുണ്ട്.
After a while it's gone.
അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും.
It's disappeared in the heat of the sun.
അവിടെ സൂര്യന്റെ ചൂട് വരുമ്പോൾ ആ മഞ്ഞ് അപ്രത്യക്ഷമാവും.
And a lot of people, their love for Jesus, which they feel so much in the meeting, is just like that dew.
അനേകർക്കും മീറ്റിംഗുകളിൽ കർത്താവിനോട് തോന്നുന്ന ആ സ്നേഹം ഈ പുല്ലിലെ മഞ്ഞ് പോലെയാണ്.
By evening it's gone.
വൈകുന്നേരം ആകുമ്പോഴേക്കും സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ അതങ്ങ് പോയി.
That's not love.
അതല്ല സ്നേഹം.
That is a feeling.
അതൊരു ഒരു തോന്നലാണ്.
There's nothing wrong in it, but don't put too much value on it.
അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ആ ഒരു തോന്നലിൽ നിങ്ങൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കരുത്.
ജീസസ് ഗേവ് us one proof of our love for him.
നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന് ഒരു തെളിവാണ് കർത്താവ് കൊടുത്തത്.
John 14:15. If you love me,
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ
keep my commandments.
എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
So how do I prove my love for Jesus?
എങ്ങനെയാണ് കർത്താവിനോടുള്ള എന്റെ സ്നേഹത്തെ ഞാൻ തെളിയിക്കുക?
You keep my commandments.
എന്റെ കൽപ്പനകളെ.
So it is by obedience that I prove my love for Jesus.
കർത്താവിനോടുള്ള അനുസരണത്തിലൂടെയാണ് കർത്താവിനോടുള്ള എന്റെ സ്നേഹത്തെ ഞാൻ തെളിയിക്കുന്നത്.
There is a song in English called I love him more and more.
ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, ഞാൻ കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നു.
And before I understood the proof of love,
ഞാൻ ഈ സ്നേഹത്തിന്റെ തെളിവ് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്
I used to feel so emotional. Oh, I love him more and more and more.
അപ്പോൾ ഞാൻ ആ പാട്ട് പാടുമ്പോൾ കർത്താവേ ഞാൻ കൂടുതൽ കൂടുതൽ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നു.
But when I understood John 14:15,
എന്നാൽ യോഹന്നാൻ 14:15 മനസ്സിലായി കഴിഞ്ഞപ്പോൾ
when others are singing I love him more and more, I would sing I'll obey him more and more.
അപ്പോൾ മറ്റുള്ളവരൊക്കെ കർത്താവേ ഞാൻ അങ്ങേ കൂടുതൽ കൂടുതൽ സ്നേഹിക്കും എന്ന് പാടുമ്പോൾ ഞാൻ ഇങ്ങനെ പാടുമായിരുന്നു, കർത്താവേ ഞാൻ കൂടുതൽ കൂടുതൽ അങ്ങേ അനുസരിക്കും.
Just to check up, do I really love him or not?
അപ്പോൾ ഞാൻ ശരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ടാണ് ഞാൻ അങ്ങനെ കർത്താവേ ഞാൻ കൂടുതൽ കൂടുതൽ അങ്ങേ അനുസരിക്കും എന്ന് പാടിയത്.
Obedience.
അനുസരണം.
In the Old Testament, they obeyed God out of fear.
പഴയ നിയമത്തിൽ അവർ ദൈവത്തെ അനുസരിച്ചത് ഭയത്തിന്റെ ഭയം കൊണ്ടാണ്.
If you don't obey me, I'll punish you.
നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും.
If you obey me, I'll reward you.
നിങ്ങൾ എന്നെ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും.
You didn't have to love. You obey because you're afraid of punishment or you want some reward from God.
നിങ്ങൾ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പേടിച്ച് ദൈവത്തെ അനുസരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ദൈവത്തെ അനുസരിക്കുക.
That is old covenant obedience.
അതാണ് പഴയ ഉടമ്പടി പ്രകാരമുള്ള അനുസരണം.
And today also many Christians obey God like that.
ഇന്നും പല ക്രിസ്ത്യാനികളും അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവരുണ്ട്.
Look at all these preachers who say if you give 10% to God, God will bless you financially.
ഇങ്ങനെയുള്ള നിങ്ങൾ 10% ദശാംശം കൊടുത്താൽ ദൈവം നിങ്ങളെ അനുസരിക്കുമെന്ന് പ്രസംഗിക്കുന്ന ഈ പ്രസംഗരെ കുറിച്ചൊക്കെ ചിന്തിക്കുക.
What are they doing business with God?
അവര് ദൈവത്തോട് ഒരു ബിസിനസ് ചെയ്യുകയാണ്.
It's like a bank saying you come put your money here, we'll give you 3%.
നിങ്ങൾ ബാങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണത്തെ നിക്ഷേപിച്ചാൽ ഞാൻ നിങ്ങൾക്ക് 3% പലിശ തരും എന്ന് പറയുന്ന പോലെ.
Another bank says 5%.
മറ്റൊരു ബാങ്ക് പറയുന്നു 5% തരാം.
Oh, then I'll put it there.
അങ്ങനെയാണെങ്കിൽ അവിടെ ഇടാം.
God says I'll give you 100 times.
ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് 100 മടങ്ങ് തരാം.
Oh, then that is the best bank. Let me go and put it there.
അങ്ങനെയാണെങ്കിൽ പിന്നെ അതാണല്ലോ ഏറ്റവും നല്ല ബാങ്ക്, എന്നാ പിന്നെ അവിടെ കൊണ്ടുപോയിട്ടേക്കാം.
This is all business.
ഇതെല്ലാം ദൈവത്തോടുള്ള ഒരു വ്യാപാരമാണ്.
But many people who hear this don't understand that these preachers are teaching them to do business with God.
ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും ഇത് ഈ പ്രസംഗകരൊക്കെ ദൈവത്തോട് ഏതോ തരത്തിലുള്ള ഒരു വ്യാപാരം ചെയ്യുവാനാണ് ആളുകളെ പഠിപ്പിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല.
People who love money cannot see that.
പണത്തെ സ്നേഹിക്കുന്നവർക്ക് അത് കാണുവാൻ കഴിയുകയില്ല.
I prayed for years to God to free me from the love of money so I can see it immediately.
അനേക വർഷങ്ങളായി ഈ പണസ്നേഹത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവരുടെ വാക്കുകളിലെ കാപട്യം എനിക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയും.
Every child of Adam loves money.
ആദാമിന്റെ എല്ലാ മക്കൾക്കും പണത്തോട് സ്നേഹമുണ്ട്.
And that is like a big fat onion.
അതൊരു വലിയ വണ്ണമുള്ള ഒരു ഒരു ഉള്ളിയെ പോലെയാണ്.
You peel it off little by little by little and make it thin.
അതിനെ ഇങ്ങനെ അതിന്റെ ഉള്ളിയുടെ തൊലി പൊളിച്ച് 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 അതിനെ ചെറുതാക്കണം.
I've spent many years peeling off this honey.
ഈ വലിയ ഉള്ളിയുടെ തൊലി പൊളിച്ച് പൊളിച്ച് ഞാൻ അനേക വർഷങ്ങളായിട്ട് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്.
It's become thin. I can't say it's completely gone.
അതിപ്പോ അത് ആ ഉള്ളി ഇപ്പൊ ചെറുതായിട്ടുണ്ട്, പക്ഷേ ആ ഉള്ളിന് ശേഷം ഇല്ലാതായി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
Why do I say it's not completely gone?
അത് മുഴുവൻ മാറിയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്?
Compared to other preachers and Christians, it may be better.
മറ്റ് ക്രിസ്തീയ പ്രസംഗരെയും ആളുകളെയും ഒക്കെ ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മെച്ചമായിട്ടുണ്ടായിരിക്കാം.
I don't compare myself with any Christian.
പക്ഷേ ഞാൻ ക്രിസ്ത്യാനികളുമായിട്ടല്ല എന്റെ ജീവിതത്തെ തുല്യം ചെയ്യുന്നത്.
I compare myself with Jesus.
ഞാൻ യേശുവിനോടാണ് എന്റെ ജീവിതത്തെ തുല്യം ചെയ്യുന്നത്.
He was so free.
യേശു ക്രിസ്തു വളരെ പൂർണ്ണമായി സ്വതന്ത്രനായിരുന്നു.
There was a Judas stealing his money every day and he was not even bothered.
യൂദാസ് ഓരോ ദിവസവും അവന്റെ അവിടുത്തെ ആ സഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിക്കുമായിരുന്നു. യേശു ക്രിസ്തുവിന് അതിനെക്കുറിച്ച് ഒരു ചലനവും ഇല്ലായിരുന്നു.
I don't know whether I've come to that place where somebody will keep on stealing my money every day and I won't be bothered.
ഒരു ദിവസം എന്റെ പണം ആളുകൾ മോഷ്ടിക്കുമ്പോൾ അത് എന്റെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്.
But I want to come there.
പക്ഷേ എനിക്ക് അവിടെ വരണം.
I want to be like Jesus in every area of my life.
എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യേശുവിനെ പോലെ ആകണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്.
I mean, if Jesus were to offer me a choice.
യേശുക്രിസ്തു എനിക്ക് ഒരു തിരഞ്ഞെടുപ്പ് എന്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ,
you want to be more like Jesus or you want to be a great preacher?
നിനക്ക് കൂടുതൽ യേശുവിനെ പോലെ ആകണം എന്നാണ് നിന്റെ താല്പര്യം, അതോ ഏറ്റവും വലിയൊരു പ്രസംഗകനായി തീരണം എന്നാണോ നിന്റെ താല്പര്യം?
I don't even have to think one second. I say, Lord, I want to be like Jesus any day.
എനിക്ക് ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ, ഏത് ദിവസമാണെങ്കിലും കർത്താവേ അങ്ങേ പോലെ എനിക്ക് കൂടുതലായി തീരണം, അതാണ് എന്റെ തിരഞ്ഞെടുപ്പ്.
That's why God chose Mary Magdalene more than anybody else because she had such a longing for him.
യേശുവിനോട് ഇത്ര അടങ്ങാത്ത ആ ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആദ്യം പ്രതിഷ്ഠ നൽകുവാനായിട്ട് മഗ്ദലിന മറിയത്തെ
തിരഞ്ഞെടുത്തത്.
യേശുവിന്റെ അമ്മയായ മറിയ അവളും ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്.
പക്ഷേ
തന്റെ മകന്റെ ശരീരത്തെ കാണുവാനായിട്ട് അവിടെ കാത്ത് എന്തുകൊണ്ടാണ് അമ്മയായ മറിയ അവിടെ ഇല്ലാതിരുന്നത് എന്ന് ഞാൻ
അത്ഭുതപ്പെടുന്നു.
എനിക്ക് അറിയില്ല, ഞാൻ അവളെ വിധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
ബട്ട് മേരി മാഗ്ഡലീൻ വാസ് സ്പെഷ്യൽ.
പക്ഷെ മഗ്ദലീന മറിയ അവൾ ഒരു പ്രത്യേകതയുള്ളവളായിരുന്നു.
See, there are many many good believers, but among the good believers some are outstanding.
പല നല്ല ക്രിസ്ത്യാനികളുണ്ട്, പല നല്ല വിശ്വാസികളുണ്ട്. പക്ഷേ അവരിൽ ചിലർ അവർ വളരെ വിശേഷപ്പെട്ടവരാണ്.
And they are outstanding not because they know the Bible or they can preach, but because they love Jesus more than anything.
അവർക്ക് പ്രസംഗിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടോ അവർക്ക് വചനം അറിയാവുന്നു എന്നുള്ളതുകൊണ്ടോ അല്ല, അവർ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർ വിശേഷപ്പെട്ടവരായത്.
When we love Jesus like that, we can forgive others.
നമുക്ക് ഇപ്രകാരം യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നമുക്ക് എളുപ്പമാണ്.
I remember many years ago I read the story of a believer in South Korea.
തെക്കൻ കൊറിയയിലുള്ള ഒരു വിശ്വാസിയുടെ കഥ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു.
I think this is something that happened about 60 years ago.
ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്.
There was a lot of fighting between North Korea and South Korea and communists and all were fighting.
അവിടെ വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വളരെ രൂക്ഷമായ പോരാട്ടം നടന്ന കാലഘട്ടങ്ങൾ.
There was this very fine believer.
അവിടെ ഒരു വളരെ നല്ലൊരു വിശ്വാസി ഉണ്ടായിരുന്നു.
Who had a teenage son.
അവൾക്ക് ഒരു ഒരു ടീനേജ് മകൻ ഉണ്ടായിരുന്നു.
And in all the conflicts there, one of those young communist fellows shot and killed his son.
അവിടെ ഉണ്ടായിരുന്ന പല പോരാട്ടങ്ങൾക്കിടയിൽ ഒരു ഈ കമ്മ്യൂണിസ്റ്റ് ആളുകൾ ഈ കുഞ്ഞിനെ, ഈ കൗമാരപ്രായത്തിലുള്ള കുഞ്ഞിനെ വെടിവെച്ച് കൊന്നു.
Another young fellow of his age shot him.
അവന്റെ തന്നെ പ്രായത്തിലുള്ള മറ്റൊരു ചെറുപ്പക്കാരനാണ് അവനെ വെടിവെച്ച് കൊന്നത്.
His father said, I'm going to find out who that fellow is who shot my son.
മരിച്ച കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു, ആരാണ് അവനെ വെടിവെച്ചത്, ഞാൻ അവനെ കണ്ടുപിടിക്കണം.
He searched and searched and found that young fellow who had killed his son.
തിരഞ്ഞു തിരഞ്ഞു അവനെ കൊന്ന ആ ചെറുപ്പക്കാരനെ അവൻ കണ്ടെത്തി.
And he told him,
ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു,
I've lost my son because of you.
നീ മുഖാന്തരമാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്.
So I want to adopt you now as my son.
എന്നാൽ ഇപ്പോൾ നിന്നെ എന്റെ മകനായിട്ട് ദത്തെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
I want to give all my inheritance to you.
എന്റെ എല്ലാ സമ്പാദ്യവും നിനക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Come and live with me.
നീ എന്റെ കൂടെ വന്ന് എന്നോടൊപ്പം താമസിക്കണം.
And he did that.
അപ്രകാരം അവൻ അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി.
I remember reading that story in a book and the title of the story was Love's Atom Bomb.
ആ കഥ ഞാൻ വായിച്ചു ഞാൻ ഓർക്കുന്നു. ആ കഥയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, സ്നേഹത്തിന്റെ അണുബോംബ്.
Who can love like that? Only Jesus can help you to love somebody like that.
അങ്ങനെ ഒരു വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് ആർക്കാണ് കഴിയുക? യേശു ക്രിസ്തുവിന് മാത്രമാണ് അപ്രകാരം നമ്മെ സഹായിക്കാൻ
കഴിയുക.
നിങ്ങളുടെ ഏക മകനെ കൊന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾ
ചിന്തിക്കുന്നുവോ?
നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഒരു മകൻ മാത്രം, ആരെങ്കിലും ഒരാൾ ആ വ്യക്തിയെ കൊന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക.
And you go searching for him just to show him the love of Jesus.
അവനെ തേടി നിങ്ങൾ യേശുവിന്റെ സ്നേഹം അവനോട് പങ്കുവയ്ക്കുവാനായിട്ട് അവനെ തേടി നിങ്ങൾ പോകുന്നു.
That is the mark of being filled with the Holy Spirit more than speaking in tongues.
അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാട്ടിലുപരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് ഈ സ്നേഹമാണ്.
It is obedience to Jesus which says forgive and love your enemies.
നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള ഈ വാക്കുകൾക്കുള്ള ഉള്ള അനുസരണമാണ് കർത്താവിനോടുള്ള സ്നേഹം.
We don't have to compromise with them.
നാം അവരോട് ഒരു ഒത്തുതീർപ്പുകാരനായി തീരണമെന്നല്ല ഞാൻ പറയുന്നത്.
I mean, to love the communist doesn't mean you have to become a communist.
ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്നില്ല.
But they are so blind.
അവർ കുരുടരാണ്, അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല.
You see a blind man crossing the road and he's about to run over by a car, what will you do?
ഒരു അന്ധൻ അവൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവനെ ഒരു കാർ ഇടിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക?
We will go and pull him back.
നിങ്ങൾ എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് അവനെ വലിച്ച് റോഡിൽ നിന്ന് മാറ്റും.
That is how we see so many people who are disobedient to God's word.
അങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തെ അനുസരിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ.
Hatred, there's not one atom of hatred in heaven.
സ്വർഗ്ഗത്തിൽ വെറുപ്പിന്റെ ഒരു അംശം പോലുമില്ല.
Hatred is found only in hell.
നരകത്തിൽ മാത്രമാണ് ഈ വിദ്വേഷമുള്ളത്.
So if you got a little hatred in your heart against anybody,
ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും
any human being
വിദ്വേഷം, ഏതെങ്കിലും ഒരു മനുഷ്യനോട് അല്പമെങ്കിലും വിദ്വേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ,
you have to say,
നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം,
Lord, I've got a little bit of hell in my heart.
നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എന്റെ ഹൃദയത്തിൽ അല്പം നരകം എന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ പറയണം.
I don't want a little bit of hell in my heart.
എന്റെ ഹൃദയത്തിൽ ഒരു സ്വല്പം നരകം വെച്ചിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല.
I want my whole heart to have be with this atmosphere of heaven.
എന്റെ ഹൃദയം മുഴുവനും സ്വർഗ്ഗത്തിന്റെ ആ അവസ്ഥ ഉണ്ടാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Do you have that?
നിങ്ങൾക്ക് അതുണ്ട്?
Only the Holy Spirit can do that in your life.
നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് കഴിയുക.
Obedience.
അനുസരണം.
Love me, keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ അനുസരിക്കുക.
Now let's turn back to Matthew 7.
നമുക്ക് തിരിച്ച് വീണ്ടും മത്തായി 7 ആം അധ്യായത്തിലേക്ക് വരാം.
If you hear my words, verse 24, and you obey it.
24 ആം വാക്യം നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ,
then you'll build your house on the rock.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾ താരമേൽ പണിയും.
And that house means three things.
ആ വീട് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് അതിൽ
അർത്ഥമാക്കുന്നത്. My personal life.
എന്റെ വ്യക്തി ജീവിതം.
My personal life. Second, my home life.
രണ്ടാമത് എന്റെ കുടുംബജീവിതം.
That is my home.
അത് എന്റെ വീട്.
And third, my church.
മൂന്ന് എന്റെ സഭ.
There are three homes we have.
നാം പണിയേണ്ട മൂന്ന് വീടുകളാണ്.
One is my heart.
എന്റെ ഹൃദയം.
My home, my family.
എന്റെ കുടുംബം, എന്റെ വീട്.
My church.
എന്റെ സഭ.
All three must be on the rock, unshakable.
കുലുങ്ങാതെ ഈ മൂന്നും നാം പാറമേലാണ് പണിയേണ്ടത്.
That means in my personal life, everything that I know to be Jesus' commandments, I must obey him 100%.
യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ 100% എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുസരിക്കുന്നവനായിരിക്കണം.
There may be many things I don't know. God doesn't hold me responsible for that.
എനിക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതിനോട് ദൈവം എന്നോട് ചോദിക്കുന്നില്ല.
See, God will require more from me because I know more than you.
എനിക്ക് നിങ്ങളെക്കാട്ടിലും കൂടുതൽ അറിയുന്നതുകൊണ്ട് ദൈവം എന്നോട് കൂടുതൽ ചോദിക്കും.
That's like saying a 10th standard question paper will be tougher than a 1st standard question paper.
10th ക്ലാസ്സിലെ ചോദ്യം പേപ്പർ ഒന്നാം ക്ലാസ്സിലെ ചോദ്യ പേപ്പറിനെക്കാട്ടിലും കട്ടിയുള്ളതാണ് എന്ന് പറയുന്നത് പോലെയാണ്.
ബട്ട് നോ ടീച്ചർ വിൽ ഗിവ് 10th സ്റ്റാൻഡേർഡ് പേപ്പർ ടു 1st സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്.
എന്നാൽ ഒരു അധ്യാപകനും 10th ക്ലാസ്സിലെ ചോദ്യ പേപ്പർ 1st ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കാറില്ല.
സോ ഗോഡ് വിൽ നോട്ട് ജഡ്ജ് യു ബൈ വാട്ട് യു ഡോണ്ട് നോ.
നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ വെച്ചല്ല ദൈവം നിങ്ങളെ വിധിക്കുന്നത്.
ദേർ മേ ബി 100 തിങ്സ് ഐ നോ വിച്ച് യു ഡോണ്ട് നോ.
എനിക്ക് നൂറുകണക്കിന് കാര്യങ്ങൾ അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കാം.
ലൈക്ക് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് നോസ് 100 തിങ്സ് വിച്ച് 1st സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ഡസ് നോട്ട് നോ.
ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാത്ത 100 കാര്യങ്ങൾ 10th ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം എന്നുള്ളത് പോലെ തന്നെ.
സോ ദി 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് വിൽ ബി ടെസ്റ്റഡ് ഫോർ ദോസ് തിങ്സ്.
10th ക്ലാസ്സിലെ കുട്ടിക്ക് ആ ചോദ്യങ്ങളാണ് ലഭിക്കുക.
സോ ഐ വിൽ ബി ടെസ്റ്റഡ് അറ്റ് എ ഹയർ ലെവൽ ദാൻ യു.
നിങ്ങളെക്കാട്ടിലും ഒരു ഉയർന്ന നിലവാരത്തിലായിരിക്കും ദൈവം എന്നെ വിധിക്കുന്നത്.
ഇഫ് ഐ ഡു സം സ്മോൾ റോങ് തിങ്
ഞാനൊരു ചെറിയ തെറ്റ് ചെയ്താൽ
God will discipline me very severely.
എന്നെ വളരെ ശക്തമായിട്ട് ദൈവം എന്നെ ശാസിക്കും.
But you do the same wrong thing, God will just ignore it.
നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ദൈവം നിങ്ങളെ വെറുതെ വിടും.
Because he may say, hey, he's only in the first standard, it's okay.
ദൈവപ്രകാരം പറഞ്ഞേക്കാം, ഓ അവൻ 10th ക്ലാസ്സിൽ മാത്രമല്ലേ ഇപ്പോൾ പഠിക്കുന്നത്.
So, according to your level, what you know, you have to obey.
നിങ്ങൾക്ക് ബോധ്യം ലഭിച്ചതിനനുസരിച്ചാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്.
Then in the family also there are certain laws God has made for husband and wife and children.
കുടുംബത്തിലും ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്.
See, a husband and wife must love one another.
ഭർത്താവും ഭാര്യയും അവർ അന്യോന്യം സ്നേഹിക്കണം.
Forgive one another.
അവർ അന്യോന്യം ക്ഷമിക്കണം.
Because we are imperfect.
കാരണം നാം അപൂർണരാണ്.
Nobody is perfect.
ആരും പൂർണ്ണരല്ല.
No husband is perfect, no wife is perfect.
ഒരു ഭർത്താവും ഒരു ഭാര്യയും അവർ പൂർണ്ണരല്ല.
സോ വെൻ വി മേക്ക് എ മിസ്റ്റേക്ക് വി ഹാവ് ടു ആസ്ക് ഫോർഗിവ്നെസ്.
നാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാം ക്ഷമ ചോദിക്കണം.
ആൻഡ് വി ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് സേസ് ഡോണ്ട് ലെറ്റ് ദ സൺ സെറ്റ് ഓൺ യുവർ ആംഗർ.
നിങ്ങളുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാനും നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ള ദൈവവചനം അനുസരിക്കുക.
വെരി ഇമ്പോർട്ടന്റ് വേർഡ്സ് എഫീഷ്യൻസ് 4:26 ഫോർ ഓൾ ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ്.
എഫീഷ്യൻ ലേഖനം 4 അധ്യായത്തിന്റെ 26 വാക്യം അത് എല്ലാ ഭാര്യയ്ക്കും ഭർത്താവിനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്.
ഡോണ്ട് ലെറ്റ് ദ സൺ സെറ്റ് ഓൺ യുവർ ആംഗർ.
നിങ്ങളുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്.
എഫീഷ്യൻസ് 4:26
എഫീഷ്യൻ ലേഖനം 4 അധ്യായത്തിന്റെ 26 വാക്യം.
It's good these children are writing these verses. When they grow up and get married, they'll need to read it. It's good that these children are writing these verses, I said.
നിങ്ങളെ ഈ വാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ എഴുതുന്നുണ്ടല്ലോ കൊള്ളാം. കാര്യം നിങ്ങൾ ഇനി വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ഉപയോഗപ്പെടും.
Don't let the sun set on your anger.
നിങ്ങളുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാനായിട്ട് അനുവദിക്കരുത്.
Even now, you children, what's that? 426.
ഇവിടെ
സൂര്യൻ
അസ്തമിക്കുവാനും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്.
And so you children, if you are angry with your parents one day,
കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് കോപം തോന്നിയാൽ,
because they spanked you for something you did wrong,
നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു അടി തന്നു, ഉടനെ നിങ്ങൾക്ക് ഉള്ളത്തിൽ ഒരു കോപം വന്നാൽ,
before you go to sleep,
നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്,
you must go and hug your daddy and mommy saying I love you so much.
നിങ്ങൾ പോയി നിങ്ങളുടെ ഡാഡിയോ മമ്മിയോ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ ഡാഡി മമ്മിയെ നിങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയണം.
You must do that.
നിങ്ങൾ അത് ചെയ്യണം.
Then you are following Jesus.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ പിൻപറ്റുന്നവരാണ്.
And husband also and wife also must do that.
ഭർത്താവും ഭാര്യയും നിങ്ങളും അത് തന്നെ ചെയ്യണം.
Just hug each other and say I love you. Let's forget all what the wrong things we did today.
നിങ്ങൾ അന്യോന്യം പുണർന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇതുവരെ ഇന്നത്തെ ദിവസം നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം നമുക്ക് നിന്നെ ക്ഷമിച്ച് നിങ്ങൾ പോകണം.
That's a wonderful way to go to sleep every night.
ഓരോ രാത്രിയും അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്.
Otherwise it will be like sleeping on a bed with a few thorns sticking around in your back.
നിങ്ങൾ മുള്ളുള്ള ഒരു കട്ടിലിൽ കിടക്കുന്നത് പോലെ ആയിരിക്കും അല്ലെങ്കിൽ.
Get rid of it.
നിങ്ങൾ ആ മുള്ളുകളൊക്കെ നിങ്ങൾ മാറ്റിക്കളയുക.
You can sleep much better.
നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയും.
The best pillow is a good conscience.
Nalla oru thalaina ennu parayunnathu nalla oru manasakshiyaan.
So build your home on the rock.
Adukonde ningalde bhavanam paaramel paniyuga.
Then when you come together in a church like this,
angane adhe thodarnu ningal ingane oru sabayil kunnichu koodumbol,
each home is built on the rock, then the whole church will be built on the rock.
Oru sabayum ആ പാറമേലാണ് പണിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ സഭ തന്നെയും ഒരു പാറമേലായിരിക്കും പണിയപ്പെടുന്നത്.
The church built on the rock is not just that we sing well and listen to good sermons here.
അതുകൊണ്ട് പാറമേൽ പണിയപ്പെടുന്ന സഭ എന്ന് പറയുന്നത് നല്ല പാട്ടുണ്ട് നല്ല പ്രസംഗങ്ങളുണ്ട് എന്നുള്ളതല്ല.
But that your home you are obeying the Lord.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്.
You love one another, forgive one another.
നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു അന്യോന്യം ക്ഷമിക്കുന്നു.
And respect one another as husband and wife.
നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ അന്യോന്യം നിങ്ങൾ ബഹുമാനിക്കുന്നു.
And appreciate one another.
നിങ്ങൾ അന്യോന്യം നിങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു.
See, this is a bad habit we have among Indians.
ഇന്ത്യക്കാർക്കിടയിലുള്ള ഒരു തെറ്റായ ശീലം ഇതാണ്.
We have got it from our heathen culture in India.
നമ്മുടെ ഈ ജാതീയ സംസ്കാരത്തിൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ.
We don't speak words of appreciation to each other.
അന്യോന്യം നാം അഭിനന്ദനത്തിന്റെ വാക്കുകൾ പറയാറില്ല.
We are almost ashamed to appreciate your wife or husband or say something good.
ഒരു ഭാര്യയോടോ ഭർത്താവിനോടോ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് അഭിനന്ദിക്കുവാനായിട്ട് എന്തോ ഒരു നാണം പോലെയാണ് ആളുകൾ.
Just think of the last 2012 whole year.
നിങ്ങൾ കഴിഞ്ഞ 2012 മുഴുവൻ വർഷവും നിങ്ങൾ ചിന്തിക്കുക.
Can you think of all the times you criticized your wife or your husband?
നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ നിങ്ങൾ കുറ്റം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാമോ?
Some small thing they did wrong here or there.
അവര് അവിടെയും ഇവിടെയും ചെയ്ത ഏതെങ്കിലും ചെറിയ തെറ്റായ കാര്യങ്ങൾ,
യു ഡിഡ് ദിസ്,
നീ അത് ചെയ്തു,
യു ഫോർഗോട്ട് ദിസ്,
അത് നീ മറന്നുപോയി,
ഐ ടോൾഡ് യു ടു ഡു ദിസ്,
ഞാൻ അത് അപ്പോഴേ പറഞ്ഞില്ലേ,
100 ടൈംസ് ഐ ടോൾഡ് യു ടു ഡു ഇറ്റ്,
100 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ,
മേബി യു സെഡ് 2 3 ടൈംസ് ബട്ട് യു വിൽ സേ 100 ടൈംസ്,
രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നീ പറയുന്നത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്നാണ്.
ദീസ് ആർ ഓൾ ദി സില്ലി തിങ്സ് വി ഫൈറ്റ് അബൌട്ട്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അന്യോന്യം വഴക്കുണ്ടാക്കാറുള്ളത്.
ഹൗ മെനി ടൈംസ് ഹാവ് യു സെഡ് ഐ റിയലി താങ്ക് ഗോഡ് for you.
എന്നാൽ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിനക്കായിട്ട് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു.
You know, we don't appreciate one another.
നമ്മൾ അന്യോന്യം അഭിനന്ദിക്കാറില്ല.
Do you think Jesus appreciates us?
ദൈവം ഞങ്ങളെ, യേശുക്രിസ്തു നമ്മെ അഭിനന്ദിക്കാറുണ്ടോ? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്?
What do you think?
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു?
We appreciate Jesus, of course. Lord, you're so wonderful, you're so lovely and all that.
കർത്താവേ അങ്ങ് എത്ര മനോഹരനാണ്, അങ്ങ് എത്ര സ്നേഹവാനാണ് എന്ന് നാം ദൈവത്തെ നമ്മളെ സ്തുതിക്കാറുണ്ട്.
Do you think Jesus ever appreciates us?
യേശുക്രിസ്തു നമ്മെ അഭിനന്ദിക്കാറുണ്ടോ?
Or do you think he is always saying this thing is wrong with you, you're a sinner, you this is wrong, that is wrong?
യേശുക്രിസ്തു എപ്പോഴും നിനക്ക് ആ പ്രശ്നമുണ്ട്, ഈ കുഴപ്പമുണ്ട്, നീ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
If you think Jesus is like that, then you will behave like that to other people also.
യേശുക്രിസ്തു നിങ്ങളോട് അങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടും അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക.
That is why you treat other people like that, because you think Jesus is always criticizing you for something wrong.
എന്തെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റിനു വേണ്ടി എപ്പോഴും നിങ്ങളെ യേശുക്രിസ്തു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
Tell me, you believe Jesus really wants to fellowship with you and loves you and says nice things to you about you?
യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് കൂട്ടായ്മയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഈ കർത്താവ് പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ?
Is there any verse in the Bible where Jesus said, "You are beautiful in my eyes"?
നീ എൻ്റെ കണ്ണിൽ മനോഹരനാണ്, സുന്ദരനാണ്, സുന്ദരിയാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാക്യം ബൈബിളിൽ ഉണ്ടോ? ഉണ്ടോ?
Yes or no?
ഉണ്ടോ ഇല്ലയോ?
Where?
എവിടെയാണ്? ഉണ്ടെങ്കിൽ എവിടെയാണ്?
Song of Solomon, right?
ഉത്തമഗീതത്തിലാണ്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത്
ശരിയാണ്. Song of Solomon is, you read Song of Solomon, is it only the bride appreciating the bridegroom?
അവിടെ നിങ്ങൾ ആ ഉത്തമഗീതത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ മണവാട്ടി മണവാളനെ അഭിനന്ദിക്കുന്ന കാര്യം മാത്രമാണ് അവിടെ ഉള്ളത്.
That is of course right to appreciate Christ like that.
നാം ക്രിസ്തുവിനെ അപ്രകാരം അഭിനന്ദനത്തിന്റെ വാക്കുകൾ നാം ചൊരിയുന്നത് നല്ലതുതന്നെ.
Does the bridegroom appreciate the bride in Song of Solomon? Yes or no?
അവിടെ ഉത്തമഗീതത്തിൽ മണവാളൻ മണവാട്ടിയെ അഭിനന്ദിക്കുന്ന വാക്കുകൾ ഉണ്ടോ? ഉണ്ട്.
So much.
ഒത്തിരി ഉണ്ട്.
If you don't believe me, you read it.
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വായിച്ചു നോക്കുക.
And you read it and ask yourself whether you have ever said one word like that to your wife in your whole life.
നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
You are married 25 years, you may not have said it once.
നിങ്ങൾ ഒരുപക്ഷേ വിവാഹം കഴിഞ്ഞ് 25 വർഷമായി, ഒരു പ്രാവശ്യം പോലും ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കും.
I want to ask you, do you want to be like Jesus?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനെ പോലെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു?
Yes, yes, I want to be like Jesus.
ഉടനെ നിങ്ങൾ പറയും, അതെ എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്, നിങ്ങൾ കൈവരുത്തും.
Then read Song of Solomon and be like him.
അവിടെ നിങ്ങൾ ഉത്തമഗീതം വായിച്ചിട്ട് അതിലെ അതിലുള്ള കർത്താവിനെ പോലെ ആയിത്തീരുക.
We have to learn to appreciate one another.
അന്യോന്യം അഭിനന്ദിക്കുവാനായിട്ട് നാം പഠിക്കേണ്ടിയിരിക്കുന്നു.
That is one of the areas where we obey the Lord.
നാം യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒരു മേഖല അത് അതാണ്.
We think, oh, if I appreciate, she'll become big-headed and she'll act like a queen in the house.
ഞാൻ അവളെ അഭിനന്ദിച്ചാൽ അവളുടെ തലയൊന്ന് ചേർത്ത് അവളുടെ വീട്ടിലൊരു രാജ്ഞിയെ പോലെ അവൾ പെരുമാറുമെന്ന പേടിയാണ് പല ഭർത്താക്കന്മാർക്കും.
Don't be afraid.
നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല.
Why is Jesus not afraid to praise us? Does he say, oh, he'll become puffed up and so... No, he's not afraid of that.
യേശുക്രിസ്തു നമ്മെ അഭിനന്ദിക്കുന്നതിന് യേശുക്രിസ്തുവിന് പേടിയൊന്നുമില്ല. അവന്റെ തല ചേർത്ത് അവൻ നിങ്ങളെയായി തീരുമാനമെന്നൊന്നും യേശു പേടിക്കുന്നില്ലല്ലോ.
He appreciated that Roman centurion saying, I have never found faith like this in all of Israel.
ഇസ്രായേലിൽ എങ്ങും ഇപ്രകാരമുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ റോമൻ ശതാധിപനെ പ്രശംസിക്കുവാൻ യേശുവിന് മടിയില്ലായിരുന്നു.
Guys, an unconverted military man who has killed so many people.
അനേകരെ കൊന്ന രക്ഷിക്കപ്പെടാത്ത ഒരു റോമ മിലിറ്ററി അധിപനായിരുന്നു അദ്ദേഹം.
You think that's the last person you should appreciate?
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും അഭിനന്ദിക്കരുത് എന്ന് ചിന്തിക്കും നാം സാധാരണ.
But Jesus publicly appreciates him before everybody.
എന്നാൽ എല്ലാവരുടെയും മുമ്പാകെ അവനെ അഭിനന്ദിക്കുവാൻ യേശുവിന് മടിയില്ലായിരുന്നു.
I was not like that in the beginning.
ആരംഭത്തിൽ ഞാൻ അങ്ങനെയല്ലായിരുന്നു.
I could not praise young believers and all that.
എനിക്ക് ചെറുപ്പക്കാരായ ആളുകളെ അഭിനന്ദിക്കുവാനൊക്കെ മടിയായിരുന്നു.
But then I said, Lord, I want to be like you, and the Lord said, you got to be like this.
അപ്പോൾ തുടർന്ന് കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ പോലെയാകണം, നീ അവരെ അഭിനന്ദിക്കണം.
So then I learned.
അങ്ങനെയാണ് ഞാൻ പഠിച്ചത്.
Dear brothers,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
love Jesus.
നിങ്ങൾ യേശുവിനെ സ്നേഹിക്കും.
You'll be able to appreciate one another in your home will become like a house on a rock.
നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യോന്യം അഭിനന്ദിക്കുവാനും നിങ്ങളുടെ ഭവനം ഒരു വീടിന്മേൽ പാറമേൽ പണിയുന്ന ഭവനമായിരിക്കും.
Your home is in a rock. This church will be built on the rock.
നിങ്ങളുടെ ഓരോ കുടുംബങ്ങളും പാറമേൽ പണിത കുടുംബങ്ങളാണെങ്കിൽ ഈ സഭ പാറമേൽ പണിത ഒരു സഭയായിരിക്കും.
And though we disagree with the wrong teachings in other churches,
മറ്റ് സഭകളിലുള്ള തെറ്റായ പഠിപ്പിക്കലുകളിൽ നാം അവരോട് ഒത്തുപോകുന്നില്ലെങ്കിലും,
I find that I disagree with almost every denomination.
മിക്കവാറും എല്ലാ സഭാ വിഭാഗങ്ങളോടും ഞാൻ ഒത്തുപോകുന്നില്ല.
Mainly because they have such a craze after money, and that's wrong.
പ്രധാനമായും അവർക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ പണത്തോടുള്ള അമിതമായ ഒരു താല്പര്യമുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റാണ്.
That's why when we started our churches 37 years ago, I said we will never take an offering in our church.
അതുകൊണ്ടാണ് 37 വർഷം മുമ്പ് നമ്മൾ ഈ സഭ തുടങ്ങിയപ്പോൾ നമ്മുടെ സഭയിൽ ഒരിക്കൽ പോലും നമ്മൾ സ്തോത്രാഴ്ച എടുക്കുകയില്ല എന്നൊരു തീരുമാനം എടുത്തു.
Just put a box, those who want to give can give, those who don't want to give don't give.
നമ്മൾ ഒരു പെട്ടി എവിടെയെങ്കിലും വെക്കും, ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ഇടാം, അത്രമാത്രം.
And that is how we've done in all the 50 churches that we have planted.
Nam sthapicha 50 sabagalilum angane thanneyanu nam
cheyittullu. Whether it is here or in Australia or in America, same principle.
Ivideyo Australiyo Americayilo evideyanengilum ee pramanam thanneyanu nammal follow cheyyunnu.
Different from all churches.
Ella sabagalil ninnum vyathasthamayi.
Because we don't take an offering.
Nam oru stotranaalcha edukkarilla.
In all our 50 churches we don't pay one preacher 1 rupee for their work.
Nammude ee 50 sabagalilum oru പ്രസംഗകനും അല്ലെങ്കിൽ ഒരു മൂപ്പനും അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും നമ്മൾ ഒരു പൈസ പോലും കൊടുക്കാറില്ല.
That is the work God has done.
അത് ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്.
Because that is how Jesus and the apostles served the Father.
അങ്ങനെയാണ് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പിതാവിനെ സേവിച്ചത്.
The moment you bring money into God's work, it is Babylon.
ദൈവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് പണത്തെ കൊണ്ടുവരുമ്പോൾ ഉടനെ അവിടെ ബാബിലോൺ ഉടലെടുക്കുകയാണ്.
Some of you saw some of the emails I wrote recently about why I criticized this Babylon bringing money and political leaders into a church.
ഇനിയുടെ അടുത്ത ഇടയായിച്ച ഇമെയിലുകളൊക്കെ നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാകും. പണത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ ദൈവസഭയിലേക്ക് കൊണ്ടുപോകുന്ന ഈ കാര്യത്തെ ഞാൻ ഗൗരവമായിട്ട് കർക്കശത്തോടെ ഞാൻ
ശാസിക്കുന്നു.
ചിലർ ചിന്തിക്കുന്ന ഇതൊരു വളരെ ലളിതമായ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം.
But you see in Revelation chapter 17 and chapter 18,
എന്നാൽ നിങ്ങൾ വെളിപ്പാട് 17 18 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
When if you get time to read it,
നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അത് വായിക്കുക.
And you will read there that chapter 17 is all about politics and religion joining together.
17th adhyayathil avade rashtriyavum madavum kalarnirikkunnathu namukku kaanam.
And in chapter 18 you read about Babylon and money.
18th adhyayathil Babylonum panavum chernirikkunnathu namukku kaanuvan kazhiyum.
And we read finally that Babylon fell.
അവസാനമായി നാം വായിക്കുന്നത് ബാബിലോൺ വീണുപോയി എന്ന്
വായിക്കുന്നു. God destroyed it.
ഈ ബാബിലോണിനെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു.
And I'll tell you something.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
I don't know whether you know it.
നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല.
In the Old Testament, in the book of Psalms, we read hallelujah many times.
നാം പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് വായിക്കാറുണ്ട്.
The word we use so often in our praise, hallelujah, hallelujah.
നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ഹല്ലേലൂയ.
Do you know where it is used in the New Testament?
പുതിയ നിയമത്തിൽ ഈ ഹല്ലേലൂയ ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ?
Only in Revelation.
വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ്.
Only in Revelation 19.
വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 19 ൽ മാത്രമാണ്.
You will never find hallelujah in the New Testament other than that.
വേറെ എവിടെയും പുതിയ നിയമത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല.
It's right to use it.
അത് ഉപയോഗിക്കുന്നത് ശരിയാണ്.
But use it in the way it is used in the New Testament.
എന്നാൽ പുതിയ നിയമത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന വണ്ണം നിങ്ങൾ ഉപയോഗിക്കുക.
Hallelujah. Babylon is fallen.
Hallelujah. Babylon വീണുപോയി.
Hallelujah. That her smoke of Babylon rises up forever and ever, verse 19:3.
19th അധ്യായത്തിന്റെ 3-ാം വാക്യം അവിടെ നാം വായിക്കുന്നു. Hallelujah. അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു.
And all the people in heaven say yes, amen, verse 4, hallelujah.
4-ാം വാക്യത്തിലും 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു.
So you see, the fall of Babylon is what people say hallelujah for.
ബാബിലോൺ വീണുപോയപ്പോഴാണ് ഇവിടെ
ഹല്ലേലൂയ പറയുന്നത്. Then verse 6, the Lord our God almighty can reign.
അപ്പോഴാണ് 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ നമ്മുടെ സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു.
Till then,
അതുവരെ
who's reigning in the church?
അതുവരെ ആരാണ് സഭയിൽ രാജാവായിട്ടിരിക്കുന്നത്?
Money,
പണം,
and political leaders,
രാഷ്ട്രീയ നേതാക്കൾ,
MPs,
MPമാർ,
chief ministers,
മുഖ്യമന്ത്രിമാർ,
coming for Christian functions in the church,
ക്രിസ്തീയ കൂട്ടങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത് മന്ത്രിമാരാണ്.
ബാബിലോൺ. And it's a shame when anybody in CFC is associated with such things.
അങ്ങനെയുള്ള ബാബിലോണുമായിട്ട് ചേർന്ന് നമ്മുടെ CFC സഭയിലുള്ള ആളുകൾ പോകുന്നത് ഒരു നാണക്കേടാണ്.
Which is this house that has fallen?
ഈ വീണുപോയ ഈ വീട് ഏതാണ്?
Babylon.
ബാബിലോൺ.
Now you see Matthew 7:26 and 27.
ഇപ്പോൾ നിങ്ങൾ മത്തായി 7:26-27 നിങ്ങൾ ശ്രദ്ധിക്കുക.
See verse 27.
27-ാം വാക്യം.
The rain descended, the floods came, the winds blew and burst against the house and it fell. And great was its fall.
വൻമഴപു ചൊരിഞ്ഞ്
27
പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു.
അത്
വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു.
we must, even our children must understand that.
നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇത് മനസ്സിലാക്കണം.
I was so excited when one of my sons, when he was only about 12 years old,
എന്റെ ഒരു കുഞ്ഞ് അവന് 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ
he read this.
അവൻ ഇത് വായിച്ചു.
And he said, "Daddy, isn't this Babylon?"
12 വയസ്സുള്ളപ്പോൾ എന്നോട് ചോദിച്ചു, "ഡാഡി, ഇത് ബാബിലോൺ അല്ലേ? എനിക്ക്
this house is falling down."
ഈ വീട് പോയ ഈ താഴെ വീഴുന്ന ആ വീട് അത് ബാബിലോണിനെ
കുറിച്ചല്ലോ.
ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ പറഞ്ഞ ശരിയാണ്, നീ ഒരിക്കലും അത്
മറന്നുപോകരുത്.
ദൈവത്തിന്റെ വചനം കേൾക്കുകയും അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരാണ് വീണ്
പോകുന്നത്.
അത് വീണ് പോകുന്ന ഉടഞ്ഞു പോകുന്ന ഒരു വീടാണ് അവർ പണിയുന്നത്.
സോ this is what we don't want to build a house. We don't want to spend so many years meeting together here, and then finally the building collapses.
Anega varshangal ivada koodi varugiyum adine shesham aa veedu idinju pogiyum cheyna oru pani namukku venda.
You tell me, would you like to spend 20 years building a house and then finally at the end of it collapses?
20 varsham oru veedu panikkayittu chelavichu shesham aa veedu veenu poguvanayittu ningalkku aarkengalum thalpariyum
undu? Because you were not careful about the foundation.
Ningalkku adine adisthanathe kurichu ningal gauravamayittu edukkathathondu aanu adu veedu pogu poyathu.
When it comes to worldly houses, any amount of money we will spend to have a good foundation so that it doesn't shake.
ഈ ലോകത്തിൽ വീട് പണിയുമ്പോൾ ആ വീട് കുലുക്കമില്ലാതെ ഉറച്ചിരിക്കുവാൻ വേണ്ടി എത്ര പണം അടിസ്ഥാനം ഇടുവാനായിട്ടും നാം ചിലവഴിക്കും.
If you are building in Japan and all, you have to spend much more money because there are so many earthquakes there.
ജപ്പാനിലൊക്കെ പണിയുന്നവരാണെങ്കിൽ ഇവിടെ പണിയുന്നതിനെക്കാട്ടിലും കൂടുതൽ പണം ചിലവഴിക്കണം. കാരണം അവിടെ ഭൂമി കുലുക്കം ഉള്ളതുകൊണ്ട് അതിൽ കുലുങ്ങാതെ ഇരിക്കണമെങ്കിൽ വളരെ പണം ചിലവഴിക്കണം.
Supposing they say, "Oh, if you want to build with such a strong foundation, then you can't build a big house, only small house with this much money."
അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീടുണ്ടാക്കാനായിട്ട് അത്രയും പണം നിങ്ങൾക്കില്ല, ഒരു ചെറിയ വീടേ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ.
Because you got to spend so much money on the foundation.
കാരണം നിങ്ങൾക്ക് ഈ അടിസ്ഥാനം ഇടുവാനായിട്ട് ഒത്തിരി പണം ചിലവഴിക്കണമല്ലോ.
You say, "Yes, I am willing. Let me have a small house, but let me have a solid house."
പക്ഷേ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വീട് ചെറുതാണെങ്കിലും അത് കുലുങ്ങാത്ത നല്ല അടിസ്ഥാനമുള്ള ഒരു വീടാണ് എനിക്ക് പണിയേണ്ടത്.
You save money on the foundation and you build 2-3 floors, the whole thing will collapse.
ningal ee adisthanathinte mel panam chelavakkade 2-3 maaliga paninjal adu idinju povu.
We are not foolish when it comes to earthly buildings.
ee logathile kettidangal paniyumbol nam boshanmaralla.
But so many churches,
ennal aneka sabagal,
they don't obey the words of Jesus.
Yesu Christuvinte vajanangale avar anusarikkunnilla.
I'll give you one example.
Yan ningalku oru udaharanam parayam.
In western countries now,
ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ
the sisters don't cover their heads in the church.
സഹോദരിമാരെ സഭയിൽ അവരുടെ തല മൂടാറില്ല.
Now that is not a big commandment.
അതൊരു വലിയ ഒരു കൽപ്പനയല്ല.
The big commandment is love one another. I agree.
വലിയ കൽപ്പന അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു.
This is one of the small commandments.
ഇതൊരു ചെറിയ കൽപ്പനയാണ്.
But Jesus said, if you disobey the small commandment, you won't go to hell, but you'll be small in God's kingdom.
പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ചെറിയ കൽപ്പന തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോവുകയില്ല, പക്ഷേ നിങ്ങൾ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും.
Do you know, God does not test us in the big commandments, but in the small commandments.
നിങ്ങൾക്കറിയാമോ, വലിയ വലിയ കൽപ്പനകളിലല്ല ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്, ചെറിയ കൽപ്പനകളിലാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്.
How do you test your children?
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷിക്കാറുള്ളത്?
Big commandments.
വലിയ കൽപ്പനകളാണ്.
Son,
മോനെ,
today when you go to school, don't murder anybody.
ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ നീ ആരെയും കൊല ചെയ്യരുത്.
You must not commit adultery with any of those little girls there.
അവിടെ ഉള്ള കൊച്ചു പെൺകുട്ടികളുമായിട്ട് ആരോട് നീ വ്യഭിചാരം ചെയ്യരുത്.
You must not rob a bank on the way to school.
നീ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബാങ്ക് കൊള്ളയടിക്കരുത്.
And the son comes and says, "Daddy, I obeyed all those commandments."
മോൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുന്നു, "ഡാഡി, ഞാൻ ഇന്ന് അങ്ങ് പറഞ്ഞ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിച്ചു."
Those are the big commandments.
അതെല്ലാം വലിയ കൽപ്പനകളാണ്.
Small one is,
ചെറിയ കൽപ്പന എന്ന് പറഞ്ഞാൽ,
when they are playing outside,
അവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു,
okay, time to come in. Come and have your dinner now, or come to do your homework.
ഇപ്പോ മോനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഇപ്പം വീട്ടിലേക്ക് അകത്ത് വരാൻ സമയമായി, നിന്റെ വീട്ടു പാഠങ്ങൾ ഗൃഹപാഠങ്ങൾ ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ സമയമായി.
Then you know how the children will obey you or not.
അപ്പോ അറിയാം അവർ ശരിക്കും അനുസരിക്കുന്നുണ്ടോ.
Wait, mommy, not now.
അമ്മി നിക്കി ഞാൻ പിന്നെ വരാം.
Where do you test their obedience?
അവരുടെ അനുസരണം എവിടെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്?
Not in the big commandments.
വലിയ വലിയ കൽപ്പനകളിലല്ല.
Every child's obedience is tested in the small commandments.
എല്ലാ കുഞ്ഞുങ്ങളുടെയും അനുസരണം ചെറിയ കൽപ്പനകളിലാണ് പരീക്ഷിക്കപ്പെടുന്നത്.
You know that in your home as parents.
നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് എന്നുള്ളത് മാതാപിതാക്കളായ നിങ്ങൾക്ക് അറിയാം.
God also does not test us in the big commandments.
ദൈവവും ഈ വലിയ വലിയ കൽപ്പനകളിലല്ല നമ്മെ പരീക്ഷിക്കാറുള്ളത്.
Small commandments.
ചെറിയ കൽപ്പനകൾ.
I remember when two of my sons now have started churches in America.
ഇന്ത്യ രണ്ട് മക്കൾ അമേരിക്കയിൽ അവിടെ അവര് സഭകൾ തുടങ്ങിയിട്ടുണ്ട്.
Not Indian people, American people.
അവിടെ അമേരിക്കൻ ആളുകളാണ് അവിടെ ഉള്ളത്.
And they started preaching what is not preached in any church in America, you must cover your head.
അവിടെ അമേരിക്കയിൽ മറ്റ് സഭകളിലൊന്നും പ്രസംഗിക്കാത്ത ഈ കാര്യങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾ തങ്ങളുടെ തല കവർ ചെയ്യണം എന്ന്.
Immediately some families left the church.
ഉടനെ അവിടെ സഭയിൽ നിന്നുള്ള ചില കുടുംബങ്ങൾ അവരെ പുറത്തുപോയി.
I said, praise the Lord, that's wonderful.
ഞാൻ പറഞ്ഞു, praise the Lord, അത് വളരെ കൊള്ളാം, നന്നായി.
This is like a filter that will keep away all people who are not interested in obedience.
അനുസരണത്തിന് താല്പര്യമില്ലാത്ത ആളുകളെയൊക്കെ പറഞ്ഞയക്കുന്ന ഒരു തരം ഫിൽറ്ററായിട്ട്.
I was really proud of that they would take such a stand on something like this.
അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അവരൊരു നിലപാടെടുത്തതിനെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നി.
They knew many would get offended and go.
അവർക്കറിയാമായിരുന്നു പലരും അവരെ മുറിപ്പെട്ട് അവര് പോകും, വിട്ടുപോകും എന്ന് അവർക്കറിയാമായിരുന്നു.
See, sometimes you know we say, if I say that somebody will get offended.
നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനത് പറഞ്ഞാൽ അവര് മുറിപ്പെടുമല്ലോ.
Let them get offended.
അവര് മുറിപ്പെട്ടോട്ടെ.
That's how we will build the church.
അങ്ങനെയാണ് നാം സഭയെ പണിയുക.
Obedience to everything that Jesus has commanded.
യേശുക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളോടുമുള്ള അനുസരണം.
That's how we must build this church.
അങ്ങനെയാണ് ഈ സഭയെ നാം പണിയേണ്ടത്.
Everything that Jesus has commanded.
യേശുക്രിസ്തു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും.
We want to do it.
അത് നമുക്ക് ചെയ്യണം.
But we don't judge other people.
പക്ഷേ മറ്റവരെ വിധിക്കുന്നില്ല.
Whether they obey or not is not my business.
അവരനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ കാര്യമല്ല.
Let them obey, they are not obey, we are not judges of other people.
അവരനുസരിക്കട്ടെ അനുസരിക്കാതിരിക്കട്ടെ അവരെ നാം വിധിക്കേണ്ട ആവശ്യമില്ല.
See 1 Corinthians and chapter 5.
1 കൊരിന്ത്യർ 5 അധ്യായം ശ്രദ്ധിക്കുക.
1 Corinthians chapter 5.
1 കൊരിന്ത്യർ 5 അധ്യായം.
Here it says.
ഇവിടെ നാം വായിക്കുന്നത്
verse 12.
12ാം വാക്യം.
What do I have to do with judging outsiders?
പുറത്തുള്ളവരെ ദൈവമാണ് വിധിക്കുന്നത്.
We are not God.
നാം ദൈവമല്ല.
People in other churches, we don't judge them.
മറ്റ് സഭകളിലുള്ള ആളുകളെ ദൈവം വിധിക്കുന്നു.
We disagree with them. We may say their wrong teachings we will expose.
അവരോട് നാം യോജിക്കുന്നില്ല. അവരുടെ തെറ്റായ ഉപദേശങ്ങളെ നാം തുറന്നു കാണിക്കും.
But we will not judge them.
പക്ഷേ നാം അവരെ വിധിക്കുകയില്ല.
I may explain to the little flock the wrong teachings of Catholics or Pentecostals or anybody.
കത്തോലിക്കാരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കോസുകാരുടെയോ ഒക്കെ തെറ്റായ ഉപദേശം എന്റെ കൂടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. മറ്റ് പല സഭകളും വിട്ടാണ് നമ്മൾ പലരും ഇവിടെ ആയിരിക്കുന്നത്.
ഐ സ്റ്റാർട്ടഡ് ഔട്ട് ലീവിംഗ് ഓർത്തഡോക്സ് ചർച്ച് ഫസ്റ്റ്.
ഞാൻ ആദ്യം ഓർത്തഡോക്സ് സഭയെ വിട്ടു.
Then I joined the Brethren Assembly.
അതിനുശേഷം ഞാൻ ബ്രദറൻ സഭയിൽ ചേർന്നു.
Then I left that.
അതിനെ തുടർന്ന് ഞാൻ അത് വിട്ടു.
Then I was with boxing assemblies.
അതിനെ തുടർന്ന് ഞാൻ ബോക്സിംഗ് അസംബ്ലിയിൽ ആയിരുന്നു. അത് ഞാൻ വിട്ടു.
Then another. Then I left that.
മറ്റൊന്ന് പോയി അത് വിട്ടു.
Somebody told me.
ചിലർ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു.
Brother Jack, you are such an unstable person. You are always leaving one church and going to another church.
Brother Jack, താങ്കൾ ഒരു വളരെ അസ്ഥിരനായ മനുഷ്യനാണല്ലോ. എപ്പോഴും ഒരു സഭ വിട്ട് മറ്റൊരു സഭയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു.
All my life I was like that. All my life I said I was like that.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ജീവിതം കാലം മുഴുവൻ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു.
From childhood I have been unstable.
ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ അസ്ഥിരനായിരുന്നു.
I left first standard and went to second standard.
ഞാൻ ഒന്നാം ക്ലാസ് വിട്ട് ഞാൻ രണ്ടാം ക്ലാസ്സിലേക്ക് പോയി.
I left second standard and went to third standard.
അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ് വിട്ട് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പോയി.
I never stayed in any class more than 1 year.
ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു ക്ലാസ്സിൽ ഞാൻ ഇരുന്നില്ല.
I left it and went to fourth standard.
ഞാൻ third standard കഴിഞ്ഞ് നാലാം സ്റ്റാൻഡേർഡിലേക്ക്.
All my life I am an unstable man.
ഞാൻ എന്റെ ജീവിതം മുഴുവൻ അസ്ഥിരനായിരുന്നു.
When I found something better I moved there.
ഞാൻ നല്ലൊരു കാര്യം കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ മാറും.
I found one house, then I found a better house, I moved there.
ഞാൻ ആദ്യം ഒരു വീടുണ്ടായിരുന്നു, അതിനുശേഷം അതിനേക്കാൾ നല്ലൊരു വീടുണ്ടായി, അപ്പൊ അങ്ങോട്ട് മാറി.
I am not like these steady people who stay in kindergarten all their life.
അവരുടെ ജീവിതകാലം മുഴുവൻ കെ ജി ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകളെ പോലെ സ്ഥിരമായിട്ടുള്ള ഒരു മനുഷ്യനല്ല ഞാൻ.
You want to be like that? You can be.
നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളായിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ
ഇരിക്കണമെന്ന്.
അങ്ങനെയുള്ള ചില ആളുകളുണ്ട്.
They say, my great grandfather onwards, we are in this church, or we'll stay here.
ചിലർ അങ്ങനെ പറയാറുണ്ട്, എന്റെ വല്യപ്പൻ മുതൽ അവർ ഈ സഭയിലാണ്, ഞാൻ അവിടെ തന്നെ നിൽക്കുള്ളൂ.
I said, do you go and study in the same school your great grandfather studied?
ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വല്യപ്പൻ പഠിച്ച ആ സ്കൂളിൽ ഒരു പക്ഷേ മരിച്ചു വിട്ടിൽ, അവിടെയാണോ നിങ്ങളും പോയി പഠിക്കുക? അല്ല.
Will you go get admitted in the same hospital your great grandfather used to go for treatment?
നിങ്ങളുടെ വല്യപ്പച്ചൻ പോയ ആ കമ്പൗണ്ടറിന്റെ അടുത്തേക്കാണോ നിങ്ങൾ പോവുക?
No.
അല്ല.
There are better schools, better hospitals today.
അവിടെ നല്ല മെച്ചപ്പെട്ട സ്കൂളുകളുണ്ട്, മെച്ചപ്പെട്ട ആശുപത്രികളുണ്ട്.
There are better churches than what your great grandfather went.
നിങ്ങളുടെ വല്യപ്പച്ചൻ പോയ ആ സഭയേക്കാൾ നല്ല സഭകൾ ഇപ്പോൾ ഉണ്ട്.
Why are you willing to change the school and hospital?
നിങ്ങൾ എന്നാൽ നിങ്ങൾ സ്കൂളും ആശുപത്രിയും ഒക്കെ
മാറ്റി, but not the church.
നല്ല സഭകളിലേക്കും സ്കൂളിലേക്കും പോകാൻ തയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സഭ വിടാൻ താല്പര്യമില്ല.
Because education is important.
കാരണം വിദ്യാഭ്യാസം അത് പ്രധാനപ്പെട്ട കാര്യമാണ്.
ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഇസ് ഇമ്പോർട്ടന്റ്.
ആരോഗ്യ പരിപാലനം അത് പ്രധാനപ്പെട്ട കാര്യമാണ്.
സ്പിരിച്വാലിറ്റി
ആത്മീയ കാര്യം, ഓ അതിന് കാര്യമൊന്നുമില്ല. അതാണ് കാരണം.
ബട്ട് ഫോർ മീ,
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം
സ്പിരിച്വാലിറ്റി ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്.
വിദ്യാഭ്യാസത്തെക്കാട്ടിലും ആരോഗ്യത്തെക്കാട്ടിലും പ്രധാനപ്പെട്ടത് ആത്മീയ ജീവിതമാണ്.
ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ എ ചർച്ച് ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ലൈക് ബാബിലോൺ.
ബാബിലോണിനെ പോലെ അസ്ഥിരമായിരിക്കുന്ന ഒരു സഭയിൽ തുടരുവാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല.
ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ചർച്ച് വേർ വിച്ച് ഈസ് ഇൻവോൾവ്ഡ് വിത്ത് പോളിറ്റിക്സ് ആൻഡ് മണി.
രാഷ്ട്രീയവും പണവും ഒക്കെ കലർന്നിരിക്കുന്ന ഒരു സഭയിലായിരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല.
ഐ നെവർ വാണ്ട് ടു യു നോ എൻകറേജ് ദാറ്റ് ഇൻ എനി ഓഫ് ഔർ ചർച്ചസ്.
നമ്മുടെ ഒരു സഭകളിലും അങ്ങനെയുള്ള കാര്യത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
if we are to build a church that is steady and solid, unshakable for all eternity,
nithyagalam muluvan kulungade urappulla oru sabha paniyuvanayittu naam thalpiriyappadunnuvengil,
God judges the outsiders but we judge within our church.
Yan parayukundayi purathullavare devum vidikkatte, pakshe namme ivide ullavare naam namme thanne vidikkanam.
Many of us have left many churches.
Pala sabhagalum vittu vannavarana naam.
Some have left us.
Namme vittu chilar poyittundu.
Let them go.
അവര് പോകട്ടെ.
ഐ ആം നെവർ ഒഫൻഡഡ് വെൻ പീപ്പിൾ ഗോ അവേ.
ആരെങ്കിലും ആളുകൾ വിട്ടുപോകുമ്പോൾ ഞാൻ ഒരിക്കലും മുറിപ്പെട്ടിട്ടില്ല.
ബാംഗ്ലൂർ ഓൾസോ മെനി പീപ്പിൾ ഹാവ് ഗോൺ അവേ.
ബാംഗ്ലൂരിലും പലരും നമ്മെ വിട്ടു പോയിട്ടുണ്ട്.
ഹിയർ ഓൾസോ ഇൻ സിഎഫ്സി ത്രൂ ദ ഇയേഴ്സ് ഇൻ ട്രിവാൻഡ്രം മെനി പീപ്പിൾ ഹാവ് ലെഫ്റ്റ് ആൻഡ് ഗോൺ.
തിരുവനന്തപുരത്തും ഇവിടെ വർഷങ്ങളായിട്ട് പലരും ഇവിടെ വിട്ടു പോയിട്ടുണ്ട്.
ലെറ്റ് ദം ഗോ.
അവര് പോകട്ടെ.
വി ഡോണ്ട് വിഷ് ഈവിൾ ഫോർ ദം, വി ഡോണ്ട് ജഡ്ജ് ദം.
അവർക്ക് തിന്മ വരട്ടെ എന്ന് നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
God bless
you. അവരെ അനുഗ്രഹിക്കട്ടെ.
I sometimes meet in the streets of Bangalore somebody who left our church some years ago.
ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയെ വിട്ട, ബാംഗ്ലൂരിലെ സഭയെ വിട്ട ചില ആളുകളെ ഞാൻ റോഡിൽ വെച്ച് കാണാറുണ്ട്.
I greet them, I say I hope you are following Jesus.
ഞാൻ അവരെ ഗ്രീറ്റ് ചെയ്യുകയും നിങ്ങൾ കർത്താവിനെ പിൻപറ്റുന്നു എന്ന് അവരോട് കുശലം അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്.
I don't know where you're going, I'm not interested, but I hope you're following Jesus.
നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്നാൽ നിങ്ങൾ കർത്താവിനെ പിൻപറ്റുന്നു എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്.
That's the only thing I'm interested in.
അത് മാത്രമാണ് എനിക്ക് താല്പര്യം.
Our calling is not to build up CFC, our calling is to make disciples of Jesus.
CFC പണിയുക എന്നുള്ളതല്ല നമ്മുടെ വിളി, കർത്താവിന്റെ ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി.
See, you started meeting here in this house since a few weeks.
നിങ്ങളിപ്പോ ചില ആഴ്ചകളായിട്ട് ഈ ഭവനത്തിലാണ് ഇപ്പോ കൂടുന്നത്.
The important thing is not how many people come here, that doesn't interest me at all.
ഇവിടെ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം.
Jesus had only 11 people, but with those 11 people he turned the world upside down.
യേശുക്രിസ്തുവിനോടൊപ്പം 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 11 പേരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ യേശുവിന് കഴിഞ്ഞു.
Today 11,000 believers sometimes can't even turn one town upside down.
ഇന്ന് 11,000 വിശ്വാസികൾക്ക് ഒരു പട്ടണം പോലും കീഴ്മേൽ മറിക്കാൻ കഴിയാറില്ല.
So I'm reminded of that story which of the rabbit and the lion.
ഞാന് മുയലിന്റെയും സിംഹത്തിന്റെയും ആ കഥ ഞാൻ ഓർക്കുകയാണ്.
Some of you may have heard it.
നിങ്ങൾ ചിലർ അത് കേട്ടിട്ടുണ്ടാവും.
One mother rabbit was speaking to a mother lion.
ഒരു തള്ളമുയൽ ഒരു തള്ള സിംഹത്തോട് സംസാരിക്കുകയായിരുന്നു.
You know rabbits get many children in a year.
നിങ്ങൾക്കറിയാമല്ലോ മുയലിന് ഒത്തിരി കുഞ്ഞുങ്ങൾ ഒരു വർഷം ഉണ്ടാകാറുണ്ട്.
The mother rabbit said I got 12 children last year.
അമ്മ മുയൽ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ വർഷം 12 കുഞ്ഞുങ്ങളുണ്ടായി.
How many did you have?
ആ തള്ള സിംഹത്തോട് ചോദിച്ചു നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായി.
Mother lion said I got only one but it was a lion.
അപ്പോൾ ആ സിംഹി പറഞ്ഞു എനിക്ക് ഒരു കുഞ്ഞേ ഉണ്ടായുള്ളൂ, പക്ഷേ ആ ഉണ്ടായ കുഞ്ഞ് ഒരു സിംഹമായിരുന്നു.
So which would you prefer?
നിങ്ങൾക്ക് അപ്പം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്?
One disciple or 20 half hearted followers of Jesus?
ഒരു ശിഷ്യനാണോ അതോ അർത്ഥമനസ്കരായ 20 വിശ്വാസികളാണ്?
Somebody asked me once, how many people in your church in Bangalore?
ആരോരാൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങളുടെ സിഎഫ്സി ബാംഗ്ലൂരിൽ എത്ര ആളുകളുണ്ട്.
I said we have 400 chairs and they're all filled.
ഞാൻ പറഞ്ഞു ഞാൻ അവിടെ 400 കസേരകളുണ്ട്, ആ 400 കസേരകളും നിറയാറുണ്ട്.
But if some angel in heaven were to ask Jesus, how many disciples there in CFC Bangalore?
എന്നാൽ ഏതെങ്കിലും ഒരു ദൂതൻ കർത്താവിനോട് സ്വർഗത്തിൽ ചോദിച്ചു വെച്ച് ചോദിക്കുകയാണ് സിഎഫ്സി ബാംഗ്ലൂരിൽ എത്ര ശിഷ്യന്മാരുണ്ട് എന്ന് ചോദിച്ചാൽ,
Lord may say 20.
ഒരുപക്ഷെ കർത്താവ് പറഞ്ഞേക്കാം 20 പേര്.
20. I'm excited.
Appo naan adu kettal oh 20 pero enikku valare ulsaham
thonu. You had only 11. We have got 20 here.
Karthave ninakku 11 pere undayirunnallo ivide 20 shishyanmar undanno.
Do I have 20 people here who can turn the world upside down? Wonderful.
Ee logathe kilmel marikkuvan kaliyana 20 pere ee sabayil undengil karthave adu albudhagaram thanne.
I'm not excited with numbers, I'll tell you that.
നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഈ ആൾക്കൂട്ടം എണ്ണം കണ്ട് ഞാൻ മതി
മറക്കാറില്ല.
നൂറ് കുഞ്ഞു മുയലുകളെക്കാട്ടിലും ഒരു സിംഹം അത്
നൂറുകണക്കിന്
ആളുകൾക്ക് ചെയ്യുന്നതിലും കൂടുതൽ മുഴു ഹൃദയമുള്ള ഒരു ശിഷ്യന് ചെയ്യുവാൻ
കഴിയും.
ഒരു ദാനിയേൽ
വിറ്റ്നസ് ഫോർ ഗോഡ് ഇൻ ബാബിലോൺ മോർ ദാൻ ഓൾ ദോസ് കോംപ്രമൈസിംഗ് ജൂസ്.
ഒത്തുതീർപ്പുകാരായ ആ യഹൂദന്മാരെ കാട്ടിലും അവിടെ ദൈവത്തിന് വേണ്ടി നേരെ നിന്ന ഒരു ദാനിയേലിന് ബാബിലോണിൽ ഒരു പ്രവൃത്തി
ചെയ്യാൻ. ആ
ലോകത്ത് മുഴുവനും ഒരു നോഹ മതിയായിരുന്നു ദൈവത്തിന്.
One Enoch who walked with God influenced his generation.
ദൈവത്തോട് ഒപ്പം നടന്ന ഒരു ഹാനോക്ക് ആ തലമുറയെ സ്വാധീനിച്ചു.
See, in the early first century church,
ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ,
supposing in some place you removed 500 believers here, 500 believers there,
ഇവിടെ 500 വിശ്വാസികളെയും 500 വിശ്വാസികളെയും അവിടെ നീക്കിയിരുന്നെങ്കിൽ,
they went away,
അവരെ വിട്ടുപോയി,
there would have been no loss,
അവിടെ അവർ പോയിരുന്നെങ്കിൽ അവിടെ ഒരു നഷ്ടവും ഉണ്ടാവുമായിരുന്നില്ല.
But if you remove one Paul,
പക്ഷേ ഒരു പൗലോസിനെ നീക്കി കളഞ്ഞാൽ,
can you imagine what loss there would have been in the church?
സഭയിൽ എന്തുമാത്രം നഷ്ടം ഉണ്ടാവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ?
Half your New Testament would not be there.
അങ്ങനെ ഒരു പൗലോസ് മാറി പോയിരുന്നെങ്കിൽ പകുതി പുതിയ നിയമം ഉണ്ടാവുകയില്ല.
How much God can do through one man, he can't do through 500 believers.
ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് ചെയ്യാവുന്ന കഴിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 500 വിശ്വാസികളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുകയില്ല.
You know what God can do through you.
നിങ്ങളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യം എത്ര മാത്രമാണ്? ഒരു മനുഷ്യൻ,
one woman,
ഒരു പുരുഷൻ, ഒരു സ്ത്രീ,
one young child,
ഒരു കുഞ്ഞ്, ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞ്.
You think your children, do you think God can speak to your children?
കുഞ്ഞുങ്ങളെ, നിങ്ങളോട് കർത്താവിനെ സംസാരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
You know, Samuel was a little boy, just same age as some of you.
നിങ്ങളെ പോലെ നിങ്ങളുടെ പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞായിരുന്നു സാമുവേൽ എന്ന് നിങ്ങൾക്കറിയാമോ?
He heard God speak when nobody in the whole country heard God speak.
ആ രാജ്യത്ത് ആരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ സാമുവേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി.
I hope your children will grow up like that, boys and girls.
നിങ്ങൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളപ്രകാരം ദൈവശബ്ദം കേട്ട് വളർന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Lord Jesus, speak to my heart.
കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ.
I want to be an obedient child from the youngest age.
കർത്താവേ, എന്റെ ഏറ്റവും ചെറിയ പ്രായം മുതൽ അനുസരണമുള്ള ഒരു കുഞ്ഞായിട്ട് എനിക്ക് വളർന്നു വരണം.
You'll make mistakes. We all make mistakes.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാം. നാം എല്ലാവരും നമുക്ക് ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാറുണ്ട്.
Making a mistake is like falling down on the road.
നമുക്കൊരു ഒരു തെറ്റ് സംഭവിക്കുന്നത് നടന്നു പോകുമ്പോൾ വഴിയിൽ വീഴുന്നത് പോലെയാണ്.
Supposing you fall on the road, what do you do?
നിങ്ങൾ വഴിയിൽ ഒന്ന് വീണാൽ എന്ത് ചെയ്യും?
You lie down there and say, oh, I've fallen, what to do?
നിങ്ങൾ അവിടെ വഴിയിൽ കിടന്ന് അയ്യോ ഞാൻ വീണല്ലോ വീണല്ലോ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുമോ? എത്ര നേരം കിടക്കും?
How long do you lie down there?
എത്ര നേരം കിടക്കും?
1 minute.
ഒരു മിനിറ്റ് കിടക്കുമോ?
No.
ഇല്ല.
You won't even lie down for 5 seconds.
അവിടെ 5 സെക്കൻഡ് പോലും അവിടെ നിങ്ങൾ കിടക്കുകയില്ല.
Jump up.
ഉടനെ നിങ്ങൾ എഴുന്നേക്കും, ചാടി എഴുന്നേക്കും.
So if you fall in the Christian life, make a mistake, Lord, I'm sorry, forgive me, jump up.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്രകാരം ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ ചാടി എഴുന്നേറ്റ് ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നടക്കുക.
Quickly.
പെട്ടെന്ന്.
You know how quickly?
എത്ര പെട്ടെന്ന് അറിയാമോ?
If you drop a ball to the ground, how long does it take to come up?
ഒരു പന്ത് താഴേക്ക് ഇട്ടാൽ അത് മുകളിലോട്ട് വരാൻ എത്ര സമയം എടുക്കും?
Like that.
അത് നിലത്ത് തൊടുന്ന ഉടനെ തന്നെ വീണ്ടും അത് പൊങ്ങി
വരും. നമ്മൾ
ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചാൽ, ഒരു വീഴ്ച സംഭവിച്ചാൽ അപ്രകാരം ഉടനെ തന്നെ നിങ്ങൾ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ തെറ്റിപ്പോയി, കർത്താവേ ഞാൻ ഇനിയും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും കർത്താവേ എന്നോട് സംസാരിക്കണമേ.
God help you all to build a strong church.
അപ്രകാരം ഒരു കുലുങ്ങാത്ത സഭ
പണിയുവാനായിട്ട്
മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട.
Don't judge them.
അവരെ നിങ്ങൾ വിധിക്കേണ്ട.
God judges them.
ദൈവം അവരെ വിധിക്കട്ടെ.
We judge only ourselves.
നാം നമ്മെ തന്നെ വിധിക്കുന്നവരാണ്.
Amen.
Amen.